السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على خاتم رسول الله وعلى آله وصحبه ومن والاه. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. سهدر سهدر ماري كرنيا ശനിയാഴ്ച രാത്രിയിൽ നടന്നതായ രാവിലെ നടന്നതായ ക്ലാസ്സിൽ നാം ഏകദേശം ഹജ്ജ് ചരിത്രം എന്ന സബ്ജക്റ്റിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഹജ്ജിനോട് അടുത്ത ദിവസങ്ങളായതുകൊണ്ടും പലരും ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയമായതുകൊണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നതും വളരെ പ്രസക്തിയുള്ള ഭാഗമാണ് എന്നതും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നാം ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ പരിപൂർണതയൊന്നോണം ശേഷിക്കുന്നതായ ചില ഭാഗങ്ങൾ ഇന്ന് ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പെട്ടതാണ് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കഅബയെ സ്ഥാപിക്കപ്പെട്ടതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നമുക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായി ഇന്നഹു ലബൈത്തുൻ ഉദിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന എന്ന ആയത്തിലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ആദ്യത്തെ ഗേഹം അതാണ് കഅബമെന്ന് റബ്ബ് ഉണർത്തിയിട്ടുണ്ട്. അതിന്റെ തീയതിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് കഅബയാണ്, അതിന്റെയും ബൈത്തുൽ മഖ്ദിസിന്റെയും ഇടയിൽ 40 വർഷമാണ് എന്ന് പറയുകയുണ്ടായി. ആ പ്രവാചക പ്രഭുവിന്റെ ആ വാക്കിലൂടെ നമുക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചതായ തീയതിയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം റസൂലുള്ളാഹി മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മകൻ ഇസ്ഹാഖും യാക്കൂബും കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ, നമ്മൾ നിട്ട് പലർക്കും അറിയാവുന്നതുപോലെ, വിശുദ്ധ ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ മുഖദ്സ് എന്ന പള്ളിയെ സ്ഥാപിച്ചതായ ആൾ. അതിനുശേഷമാണ് സുലൈമാൻ നബി അലി ഇസ്ലാം പുനർ അതിനെ രണ്ടാമത് പുതുക്കിപ്പണിതതും മറ്റു ശേഷം വരുന്നവർ പല കാലഘട്ടങ്ങളിലായിട്ട് പുതുക്കിപ്പണിതതുമെല്ലാം. എന്നാൽ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ കേട്ടുകഴിഞ്ഞു, ബാങ്ക് വിളിയിലൂടെയാണ് അഥവാ അനൗൺസിലൂടെയാണ് ഹജ്ജിന് സമ്മേളിക്കാൻ ആരംഭിച്ചത് എന്നത്. ഈ അനൗൺസ് ഹജ്ജിന്റെ താരീഖിൽ പ്രധാന ഭാഗമാണ്. കാരണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാം ഇസ്മായിലോട് കൂടി വിശുദ്ധ കഅബയെ കെട്ടിയ രംഗം നാം ഇവിടെ വിശദീകരിച്ചു. ആ സംഭവം നടന്ന ശേഷം മഹാനായ റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിമിനോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുകയുണ്ടായി, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് ഏതുക റിജാലൻ വഅല കുല്ലി ളാമിനി യാതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ, നിങ്ങൾ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുക എന്ന ആ വാർത്ത. അത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലി ഇസ്ലാം എങ്ങനെ ക്ഷണിച്ചു, എന്ത് പറഞ്ഞു, എവിടെ കയറി, ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ധാരാളം ചർച്ചകൾ നമ്മുടെ മുഫസ്സറുകളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതിൽ നിന്നിട്ട് മഹാൻ ഇമാം ഇബ്നു അബ്ബാസും അദ്ദേഹത്തിന്റെ തിൽമീസായ മുജാഹിദും അങ്ങനെയുള്ള ഇക്രിമയും സയ്യിദ് ഇബ്നു ജുബൈറിനെ പോലത്തെവരൊക്കെ ഉദ്ധരിച്ചതായ ഭാഗം മഹാൻ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ വിവരിക്കുന്നതായിട്ട് നാം സാധാരണ കേൾക്കാറുള്ളതും ഇവൻ തന്നെ പല ക്ലാസുകളിലും പറയാറുള്ളതുമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാം ആ മക്കാം ഇബ്രാഹിമിന്റെ മീതെ കയറിയെന്നും ഇന്ന റബ്ബക്കും കദിത്തഹദ ബൈതൻ ഫഹുജു, നിങ്ങളുടെ നാഥൻ ഒരു വീടിനെ സ്ഥാപിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടി ഖുർആൻ സ്ഥാപിച്ചതുപോലെ. അതുകൊണ്ട് നിങ്ങൾ ആ കഅബത്തിലേക്ക്, ആ വീട്ടിലേക്ക്, ആ ഗേഹത്തിലേക്ക് നിങ്ങൾ കരുതി ചെല്ലു. ഹജ്ജു എന്ന് പറഞ്ഞാൽ ഹജ്ജ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരുത്താണ്, കസ്താണ്, കഅബയെ കരുതിയും കൊണ്ട് പോക്കലാണ്, പോക്കാണ് അള്ളാഹുവിലേക്ക് എന്ന് നമുക്കറിയാം. അതെ, അങ്ങനെ ഖിയാമത്ത് നാളെ വരെ ഈ വിശുദ്ധ ഗേഹത്തിലേക്ക് വരാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ച ഓരോ വ്യക്തികളിലേക്കും ആ ശബ്ദത്തെ അള്ളാഹു എത്തിക്കാമെന്ന് ഏറ്റെടുത്തു എന്നും നാം മനസ്സിലാക്കി. അള്ളാഹു മഹാനായ ഇബ്രാഹിം അത്ഭുതത്തോടു കൂടി ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് വിളിക്കുന്നത്, നിങ്ങളാവട്ടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏൽക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന ഭാഗങ്ങളൊക്കെ സലഫുസ് സാലിഹീങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി നാം ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ആ വിഭാഗമാണ് അറബികളും അനറബികളുമായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജിന് വരാൻ ആരംഭിച്ചത്. ആ ആരംഭിച്ച കാലഘട്ടത്തിൽ അന്നത്തെ ഹജ്ജ് തൗഹീദോടുകൂടിയുള്ളതായ ഹജ്ജാണ്. ആ തൗഹീദോടുകൂടിയുള്ളതായ ഹജ്ജ് ഏത് ശൈലിയിലാണ്, ഏത് രൂപത്തിലാണ്, എവിടെയെല്ലാം ചെല്ലാറുണ്ടായിരുന്നു എന്നീ വിശദാംശങ്ങൾ നമുക്ക് ഇസ്ലാം നൽകിയിട്ടില്ല, ദൂതർ നൽകിയിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഹജ്ജ് അവർ ചെയ്തു എന്ന് മാത്രം പഠിച്ചാൽ മതി, എങ്ങനെ ചെയ്തു എന്നറിയേണ്ടതില്ല. അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ശറഉ മൻ ഖബലന ലൈസ ശറഅല്ലന, നമുക്ക് മുമ്പുള്ളവരുടെ ശരീഅത്ത് നമ്മുടെ ശരീഅത്തല്ല വിശദാംശങ്ങൾ. അതേസമയത്ത് മൊത്തത്തിൽ അതിന്റെ മെയിൻ പോയിന്റുകൾ തൗഹീദ് പോലത്തതായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് നാം കേട്ടതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ അത് അവർ ചെയ്തതുപോലെ നാം ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് രൂപം എന്നത് നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം മാത്രമേ കൈക്കൊള്ളാവൂ എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാസുറകളിൽ നിന്നിട്ടും ഹജ്ജിന് വേണ്ടി ഓരോ വിഭാഗം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ മക്കയിലേക്ക് വരാൻ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഇദ്ദത്ത ഷുഹൂർ ഇൻദല്ലാഹി 12 ഷഹ്റം ഫീ കിതാബില്ലാ എന്ന ആയത്തിലൂടെ നാം പഠിച്ചതായ സൂറത്ത് തൗബയിലൂടെ അള്ളാഹു വിവരിച്ച ആയത്തിലൂടെ നാം പഠിച്ചതായ അല്ലാഹ് ഹറാമാക്കിയതായ 4 മാസം അഥവാ പവിത്രതയുള്ളതാക്കി മാറ്റിയതായ 4 മാസം, ആ 4 മാസം വർഷത്തിൽ ഒരു 12 മാസത്തിൽ എന്ന് അള്ളാഹു സംസാരിച്ചപ്പോൾ ആകാശഭൂമിയെ സൃഷ്ടിച്ചയിടം മുതൽ എന്ന ശൈലി അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശഭൂമിയെ സൃഷ്ടിച്ചയിടം മുതൽ 12 മാസത്തിൽ 4 മാസം പവിത്രതയുള്ള മാസമാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തൗഹീദുമായി നബിമാരുമായി ബന്ധപ്പെട്ട ഓരോ ഉമ്മത്തുകൾക്കും അറിയാമായിരുന്നു എന്ത് എപ്പോഴാണ് ഈ 4 മാസം എന്നത്. അതുകൊണ്ട് പണ്ട് തന്നെ ഈ 4 മാസത്തെ ആ രൂപത്തിൽ പവിത്രത നൽകാറുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ കഅബയിലേക്ക് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവരെല്ലാം ഈ മാസങ്ങളെയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. എത്രത്തോളം റജബ് മാസമെന്ന ഒറ്റക്ക് വിട്ടുനിൽക്കുന്ന മാസത്തെ വരേക്കും അവരെ ഇഹ്റാം കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്നാൽ ഇത് എന്തിന്റെ പേരിലാണ് റജബ് മാസത്തിന് അത് ആയുധങ്ങൾ ഉപയോഗിക്കാത്ത മാസം എന്ന അസമ്മ എന്ന പേര് വരേക്കും നൽകപ്പെടാറുണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അങ്ങനെ ജനങ്ങൾക്ക് ലോകത്തിന്റെ നാനാതുറകളിൽ നിന്ന് അഥവാ ഇസ്ലാം എത്തിയതായ സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഹജ്ജിന് വേണ്ടി തൗഹീദ് ഉൾക്കൊണ്ടവർ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരാൻ തീരുമാനിച്ചാൽ അവർക്ക് എത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ളതായ ടൈമാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു കണ്ടെത്തിയത്. അവന്റെ തീരുമാനത്തിൽ അതാണ് പവിത്രതയുള്ളതായ 4 മാസങ്ങൾ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നാം ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ റജബ് മാസത്തെ നാം ഹജ്ജ് മാസമായിട്ട് ഗണിക്കാറില്ല. അതിന് പകരം നാം എന്ത് ചെയ്യുന്നു, റസൂലുള്ള പഠിപ്പിച്ചതനുസരിച്ചിട്ട് ഈ 3 മാസത്തോടൊപ്പം 4ാമത്തെ ഒരു മാസത്തെ നാം കൂട്ടിച്ചേർക്കുന്നു. അതാണ് മുഹറം, അതാണ് ശവ്വാൽ മാസം. അപ്പോൾ ശവ്വാൽ, ദിൽഖഅദ, ദിൽഹജ്ജ, മുഹറം എന്നീ 4 മാസമാണ് ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാറുള്ളത് ഇസ്ലാമിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ സഹോദര സഹോദരിമാരെ, അപ്പോൾ പണ്ട് തന്നെ ഈ ഹജ്ജിന് വേണ്ടി ജനങ്ങൾ വരുന്ന ഇസ്ലാമിന് മുമ്പ് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ സ്ഥാപിച്ചയിടം മുതൽക്ക് തന്നെ ഹജ്ജ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഥവാ കഅബയെ കരുതിയും കൊണ്ട് അള്ളാഹുവിലേക്ക് വരുന്നതായ ഓരോ തീർത്ഥാടകൻ അവൻ ഭയമില്ലാതെ വരാനുള്ള ചുറ്റുപാട് അള്ളാഹു പണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് പവിത്രതയുള്ള മാസങ്ങളിലൂടെ. അതുകൊണ്ടാണ് റജബിന്റെ അസം എന്ന് വേര് വെക്കാൻ കാരണം. അസം എന്ന് പറഞ്ഞാൽ വാളിന്റെ ശബ്ദം കേൾക്കാത്ത മാസങ്ങൾ എന്ന അർത്ഥത്തിലേക്കാണ്. അപ്പോൾ വാളിന്റെ ശബ്ദം കേൾക്കയില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തെ പേടിയില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങും ഇങ്ങും യുദ്ധം ഇല്ലാതിരിക്കുന്ന മാസങ്ങളാണ്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. പണ്ട് തന്നെ ഇസ്ലാമിന് മുമ്പ് തന്നെ ഹജ്ജ് മാസങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതെ സഹോദര സഹോദരിമാരെ, ഈ ഹജ്ജ് മാസം അല്ലാത്ത മാസങ്ങളിൽ മാത്രം ആണ് പണ്ട് കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഉംറ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കയിൽ ഇസ്ലാമിന് മുമ്പ് ജീവിച്ച വിഭാഗമാകുന്ന പ്രത്യേകിച്ച് ഖുറൈശികള് വിരോധിക്കാറുണ്ടായിരുന്നു, ഹറാമായിട്ട് കാണാറുണ്ടായിരുന്നു എന്ത് ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്യുക എന്നത്. കാരണം ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നഷ്ടമുണ്ട്. അതുകൊണ്ടാണ് കാരണം അവർ മനസ്സിലാക്കുന്നത് 12 മാസങ്ങളിലും ഇവിടെ ഹജ്ജ് മാസമല്ലാത്ത മാസങ്ങളിൽ ഉംറയും ഹജ്ജ് മാസങ്ങളിൽ ഹജ്ജും വെക്കുകയാണെങ്കിൽ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സുയൂല മാലിയ എന്ന അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ സാമ്പത്തികമായി ഇപ്പോ ഇത് നന്നായി വളർച്ച അറബികളിൽ പ്രത്യേകിച്ച് ഖുറൈശികളുടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന വെപ്പായിരുന്നു ആ തീരുമാനത്തിലേക്ക് അവർ എത്താൻ കാരണം. പക്ഷേ അത് ഇസ്ലാം വന്നതോടുകൂടി ആ നയം നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടു. അത് അങ്ങനെയില്ല, ഹജ്ജ് മാസങ്ങളിലും ഉംറ ചെയ്യാം എന്ന ആ നിയമം വിശുദ്ധ ദീനുൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ ഇവിടെ പ്രചരിക്കപ്പെടുകയും ഇവിടെ നാം അത് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു സഹോദര സഹോദരിമാരെ. എന്നാൽ മഖാം ഇബ്രാഹിം എന്ന നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹജ്ജ് ചരിത്രം എന്ന വിഷയമാണ്. ഹജ്ജ് ചരിത്രം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഹജ്ജിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങളും ഹജ്ജ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നിട്ട് നമുക്ക് പഠിക്കേണ്ടതായ ശൈലികളും ആണ് നാം ഈ വിഷയത്തിൽ പറയുക എന്നല്ലാതെ എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്നതല്ല. അത് ചോദ്യോത്തരവേദി നമുക്ക് വരുന്ന വേളയിൽ ആവശ്യമുള്ളവർക്ക് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് വിരോധവുമില്ല. കാരണം ഹജ്ജ് ചരിത്രം എന്ന വിഷയം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ. സഹോദര സഹോദരിമാരെ, നമുക്കറിയാം ഈ ഹജ്ജ് ചരിത്രം പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ് മഖാം ഇബ്രാഹിമിനെ കുറിച്ചും ഹജ്റ റസൂലിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹദീസ് നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കില്ല. അത് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ ഇന്നർ റുക്ന വൽ മഖാമ യാഖൂതതാനി മിയവാഖീതിൽ ജന്ന തമസല്ലാഹു നൂറഹുമ ലൗലം യതമിസുഹുമ ലാലാ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. റുക്നും അതുപോലെ മഖാം ഇബ്രാഹിം അഥവാ മഖാം ഇബ്രാഹിം എന്ന കല്ലും ഹജർ അസ്വദും സ്വർഗത്തിൽ നിന്നിട്ട് ഇറങ്ങിയതായ സാധനമാണ് എന്നും അതിന്റെ സ്വർഗീയത അതിൽ നിന്നിട്ട് അല്ല ദൂരപ്പെടുത്തിയെന്നും അല്ലാത്ത പക്ഷം ഭൂമിയിൽ സൂര്യന്റെ ആവശ്യം പ്രകാശത്തിന്റെ ആവശ്യം വരികയില്ലായിരുന്നേനെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തിർമിദി റിപ്പോർട്ട് ചെയ്തതും ഹസനാക്കി പണ്ഡിതന്മാർ വിധിച്ചതുമായ ആ ഹദീസിനെ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ തന്നെ നാം ആ രണ്ട് കല്ലുകൾ അള്ളാഹുവിന്റെ ചിഹ്നമായി തെരഞ്ഞെടുത്ത കല്ലുകളാണ് എന്നതിലേക്ക് നമുക്ക് ഖുർആനിലൂടെ മഖാം ഇബ്രാഹിമിനെ കുറിച്ച് സൂചന കിട്ടി, മഖാം ഇബ്രാഹിമിലൂടെ സൂചന കിട്ടി, ഹദീസിലൂടെ ഹജർ അസ്വദിനെ കുറിച്ച് സൂചന കിട്ടി. അത് ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട്, മഖാം ഇബ്രാഹിം ഖുർആനിലുമുണ്ട്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയതായ വേളയിൽ തവാഫ് ചെയ്തതിന്റെ ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി മഖാം ഇബ്രാഹിമിലേക്ക് ചെന്നപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ നമസ്കാര സ്ഥലമാക്കി അതിന്റെ മുമ്പിൽ കഅബത്തോട് മുന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കണം എന്നതായ ആ റബ്ബിന്റെ കൽപ്പന അവിടെ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ശേഷമാണ് നമസ്കരിച്ചത് എന്നാണ്. അപ്പോൾ നാമും ഇപ്പോൾ മക്കയിലേക്ക് ചെന്നാൽ തവാഫ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവിടെ രണ്ടക്കാത്ത് നമസ്കരിക്കാൻ വേണ്ടി മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ പിന്നിൽ എവിടെ നമസ്കരിച്ചാലും മതി, നിയമം പഠിക്കൽ നല്ലതാണ്. അതോടുകൂടി അതെങ്ങനെയാണ്, ഈ മഖാം ഇബ്രാഹിമിനെ തൊട്ട് ജനങ്ങൾ തവാഫ് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ദിക്കലും തിരക്കലും പോകേണ്ട ആവശ്യമില്ല, മറിച്ച് മുമ്പിൽ മഖാം ഇബ്രാഹിം മുമ്പിൽ കഅബം അങ്ങനെയായാൽ മതി. ആ രൂപത്തിൽ നാം നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന നാം ഫിറ്റാക്കിയവരായി മാറുന്നതാണ്. ആ സന്ദർഭത്തിൽ ഈ റസൂലുള്ള ഓതിയതായ ആയത്ത് നമ്മുടെ ഓർമ്മയിൽ വരണം. അപ്പോൾ ചരിത്രവുമായി ഘടിപ്പിച്ചിട്ടായിരിക്കണം നമ്മുടെ അമലി എന്നർത്ഥം. അതിനുവേണ്ടിയാണ് ഹജ്ജ് ചരിത്രം എന്ന സബ്ജക്ട് നാം പഠിക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കണം സഹോദര സഹോദരിമാരെ. പിന്നെ നാം അവിടെ നിന്ന് ഹജർ റസൂലേക്ക് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നമസ്കരിച്ച ശേഷവും സുന്നത്തായി സാധിക്കുമെങ്കിൽ തിരക്കലും മിക്കലും പെടാതെ മുമ്പ് ചുംബിച്ച അതേ ഹജർ റസൂലിനെ, അല്ലെങ്കിൽ മുമ്പ് തൊട്ട് കൈകൊണ്ട് തൊട്ടു ചുംബിച്ച അതേ ഹജർ അസോദനെ, അല്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാട്ടിയ അതേ ഹജർ അസോദനെ പോയി ചുംബിക്കൽ സുന്നത്താണ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എങ്കിലും ഇന്നത്തെ ചുറ്റുപാടിൽ പ്രത്യേകിച്ച് ഹജ്ജ് സീസണുകളിൽ, അതുപോലെ റംളാനിലുള്ള ഉംറ സീസണുകളിൽ അതിന് സൗകര്യം ലഭിക്കുകയില്ല. കാരണം വാഫ് ചെയ്തിൽ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ സന്ദർഭത്തിൽ ഹജ്ജ് റസൂൽ ചുംബിക്കാൻ ടൈം ലഭിക്കാറില്ല, ചാൻസ് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള പഠിപ്പിച്ച ശൈലിയിൽ കൈകൊണ്ട് ആംഗ്യം കാട്ടലുകൊണ്ട് പ്രീതിപ്പെടലാണ് നാം. അതോടൊപ്പം പിന്നെ മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വെച്ചിട്ട് നമസ്കരിച്ച ശേഷം വീണ്ടും ഹജ്ജ് റസൂൽ ചുംബിക്കാൻ വേണ്ടി പോവുക എന്ന നിയമമോട് ഉണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നടപ്പിൽ വരുത്താൻ സാധിക്കാത്ത ഭാഗമാണ്, അത് പ്രയാസമുള്ള ഭാഗമാണ്. എങ്കിലും ഈ ഹജർ അസ്വദി എന്ന ആ സാധനം മഖാം ഇബ്രാഹിമിനെ പോലെ തന്നെ അള്ളാഹ് ആദരിച്ച ബഹുമാനിച്ച ചിഹ്നമാണ് എന്നത് ചരിത്രത്തിലൂടെ പഠിക്കണമെന്ന ശൈലി ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഈ ഹജർ അസ്വദിനെ ഗണ്ണിക്കുന്ന വിഭാഗവും സംസം കിണറിനെ സംസം വെള്ളത്തിനെ ഗണ്ണിക്കുന്ന വിഭാഗവും അപ്രകാരം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ഗണ്ണിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഉടലെടുത്ത യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയെല്ലാം ചോദ്യചിഹ്നം ഇടാതിരിക്കാൻ വേണ്ടി, അവിടെയെല്ലാം ബുദ്ധിക്ക് യാതൊരു വിലയും നൽകാതെ ബുദ്ധിയെ ശിക്ഷിച്ച റബ്ബിന് ബുദ്ധിയെ കീഴ്പ്പെടുത്തലാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പഠിച്ചുകൊണ്ട് ഹജർ റസൂൽ ചുംബിക്കുമ്പോൾ മഹാനായ നമ്മുടെ നേതാവായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് സംസാരിച്ച ബുഖാരിയിൽ വന്ന മുസ്ലിമിൽ വന്ന ശൈലി നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കണം. എന്തിനാണ്? നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം, നമ്മുടെ നേതാവ് എങ്ങനെ വീക്ഷിച്ചു, എങ്ങനെയാണ് കണ്ടത് ഈ സംഭവത്തെ എന്നാണ് നോക്കേണ്ടത്. മഹാനായ ഉമർ ആ ഹജർ റസൂലിനെ ചുംബിച്ചപ്പോൾ എന്ത് പറഞ്ഞു? നീ ഒരു കല്ലാണ് എന്ന് നിനക്കറിയാം, നിന്നെക്കൊണ്ട് ഗുണമോ ദോഷമോ ചെയ്യാനുള്ള കഴിവില്ല, പക്ഷേ ലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക മാ ഖബ്ബൽതുക അബദാ, എന്റെ ദൂതരായ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുകയില്ലായിരുന്നേനെ. തീർന്നു, അവസാനിച്ചു. അള്ളാഹുവിന്റെ വിധിയാണ്, ലാ മുഅഖിബ ലിഹുക്മിഹി, അള്ളാഹുവിന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹ് കൽപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ആളില്ല, അള്ളാഹ് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുന്ന ആളില്ല. വഹും യുസ്അലൂൻ, അവരോടാണ് ചോദിക്കപ്പെടുക എന്ന നയം അവിടെ മനസ്സിലാക്കുക. അതാണ് ഈ മഹാനായ ഉമർ ബിൻ ഖത്താബ് പഠിപ്പിച്ചത്. അതാണ് ഹജ്ജിന്റെ സർവ്വ അമലുകളിലും നാം പഠിക്കേണ്ടത്. എറിയുന്നത് എന്തിന്, കുടിക്കുന്നത് എന്തിന്, ഓടുന്നത് എന്തിന്, ഇതോടെ ഒന്നും ചോദ്യമില്ല. ഇതൊക്കെ റബ്ബി കൽപ്പിച്ചു, റസൂല് ചെയ്ത് കാണിച്ചു തന്നു, തീർന്നു. അതിനപ്പുറം മറു ചോദ്യം ചോദിച്ചാൽ ഈമാൻ കുന്നുകയറും. ഒരു മുസ്ലിമായി ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നതിന് ശേഷം അവന്റെ ഈമാനിന് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ളതായ ശൈലി അവന്റെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടായാൽ പിന്നെ അവന്റെ ഈമാൻ തന്നെ കുന്നുകയറും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപകട മേഖലയിൽ നിന്നിട്ട് അല്ലാഹു മുസ്ലിം ലോകത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, നമ്മയും അല്ലാഹു രക്ഷിക്കട്ടെ. അപ്പോൾ ഇത് ചരിത്ര വശം സംസാരിക്കുമ്പോൾ ഹജർ അൽ അസ്വദ് അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച കല്ലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച് കാണിച്ചെന്ന കല്ലാണ്. റസൂലുള്ളാഹി എന്ത് എവിടെ ചുംബിച്ചു അവിടെ ചുംബിക്കും, എന്ത് എവിടെ ഓടി അവിടെ ഓടും, എവിടുന്ന് കുടിച്ചു അവിടുന്ന് കുടിക്കും, ഇതിന്റെ പിന്നിലൊന്നും ചോദ്യമില്ല. റസൂൽ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അത് നാം ഒഴിവാക്കുകയും ചെയ്യും എന്ന നയമാണ് അവിടെ നിന്ന് ചരിത്ര വശം പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായ ശൈലി. അത് തന്നെയാണ് വിശുദ്ധ കഅബത്തിനെ കുറിച്ച് നാം പഠിക്കുന്ന വേളയിൽ ഈ വിശുദ്ധ കഅബത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കവേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല കഅബം കെട്ടാൻ പറഞ്ഞ രംഗത്തെക്കുറിച്ച് പറയുന്ന ശൈലിയിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഅബ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിനോട് കെട്ടാൻ കൽപ്പിച്ച ശേഷം കഅബം പൂർത്തിയാക്കിയതോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കാനുള്ളതായ ആദ്യത്തെ ഗേഹമാണ് എന്ന ആ പ്രത്യേകത അതിന് അള്ളാഹു നൽകിയും കൊണ്ട് സംസാരിച്ച ശൈലി ഖുർആനിലൂടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. വൈദ് ബവ്വഅ്നാ ലിഇബ്രാഹിം മക്കാൻ അൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ഷൈഅ എന്ന ആയത്തിലൂടെ ഇബ്രാഹിമേ നിങ്ങളോട് കഅബം കെട്ടാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചു, പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? വിളിക്കുന്നത്? നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കുകയോ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയോ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുകയോ ഈ കഅബത്തിന്റെ പരിസരത്തിൽ ചെയ്യാൻ പാടില്ല. ഈ കഅബത്തിന്റെ ഉടമയായ യജമാനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന് മാത്രമേ നിങ്ങൾ ആരാധനകളെ സമർപ്പിക്കാൻ പാടുള്ളൂ. ഈ തത്വമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഈ തത്വമാണ് നിങ്ങൾ ഈ ക്യാമ്പ് സ്ഥാപിക്കുന്നതിന്റെ പിന്നിൽ ലക്ഷ്യം വെക്കേണ്ടത്. അതിലേക്കാണ് നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾ ക്ഷണിക്കേണ്ടത്. അതിലേക്കാണ് നിങ്ങളുടെ ഉമ്മത്തുകളെയും ആ സകലം ക്യാമത്ത് നാളെ വരെയുള്ളവർക്കും ഞാൻ ഭാവിയിൽ എത്തിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ തത്വം അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന തത്വം. ഈ മില്ലത്ത് ഇബ്രാഹിം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരുമ്പോൾ അല്യവും അക്മൽത്തുലക്കും ദീനക്കും വാത്മംത്തു അലൈക്കും നിഅമത്തി വറളീത്തുലക്കും ഇസ്ലാമ ദീന എന്ന ആയത്തിലൂടെ ഈ മതം പൂർത്തിയാക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പോൾ മറ്റു നബിമാർ വരാൻ ഇല്ലാത്തതുകൊണ്ടും ഈ നബിയോടുകൂടി ഈ മതം അവസാനിക്കുന്നതുകൊണ്ടും ഈ ഹജ്ജിന്റെ പരിപൂർണ രൂപം പരിപൂർണ ശൈലി റസൂലുള്ളാഹിയിലൂടെയാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെ പണ്ടു കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കാഫിരീങ്ങൾ മക്ക കാഫിരീങ്ങൾ ഹജ്ജ് ചെയ്ത വേളയിൽ അവർ അറഫയിലേക്ക് പോകലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറഫയിൽ പോകാൻ പഠിപ്പിച്ചു തന്നു. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പായി നമുക്കറിയാം അറഫ മിനയിൽ വെച്ചിട്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത്? അല്ലാഹു വളരെ കർശനമായി നമ്മളോട് വിരോധിച്ചു. ഫൈദാ ഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അറിൽ ഹറാമി വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിൻ അദ്ദാലീൻ സുമ്മാ ഫീദു മിൻ ഹൈത് വഫാദ الناس വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂർ റഹീം ഫൈദാ ഖളൈതും മനാസികക്കും നിങ്ങൾ അറഫയിൽ പോയി മുസ്ദലിഫയിൽ ആപാർത്ത് എന്നിട്ട് മിനയിലേക്ക് വന്നു എന്നിട്ട് കല്ലെറിഞ്ഞു തലമുടി കളഞ്ഞു വസ്ത്രമൊക്കെ ഒഴിവാക്കി ഓർഡിനറി വസ്ത്രം ധരിച്ചു അറക്കേണ്ടവർ അറുത്തു കാബയിലേക്ക് പോയി തവാഫ് ചെയ്തു സഹി ചെയ്യാത്തവർ സഹി ചെയ്യേണ്ടവർ സഹി ചെയ്തു എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എവിടെ എത്തി? മിനയിലേക്ക് എത്തി. അവിടെ അള്ളാഹു പറയുന്നു ഫൈദാ ഖളൈതു മനാസികക്കും നിങ്ങളുടെ ഹജ്ജിന്റെ പ്രധാന അമലുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ നിങ്ങളുടെ പിതാക്കൾ പണ്ട് അള്ളാഹനെ ഈ മിനയിൽ ഇരുന്നു കൊണ്ട് കള്ളും കുടിച്ച് തോന്നിവാസവും അനാചാരവും ചെയ്തുകൊണ്ട് ആയിരുന്നു സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത്. അവർ അള്ളാഹനെ സ്മരിക്കും, പിതാക്കളെ സ്മരിക്കും, അവരുടെ തറവാട്ടിനെ സ്മരിക്കും, അവരുടെ പ്രതിമയെ അവരുടെ പ്രതാപത്തെ പൊക്കിപ്പറയും. അങ്ങനെയൊക്കെയാണ് പണ്ട് കാട്ടിയത്. അവിടെ നിങ്ങളിപ്പോൾ എന്ത് വേണം? അള്ളാഹനെ മാത്രം സ്മരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അറവുകൾ നടത്തുക. നിങ്ങളുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അതേ മിനയിൽ വന്നുകൊണ്ട് പെരുന്നാൾ രാവിലെ 63 ഒട്ടകത്തെ അവരുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് കുത്തി 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 അവരാർത്തതുപോലെ ഓരോ ഒട്ടകത്തെ അറക്കുന്ന വേളയിൽ ബിസ്മില്ലാ അള്ളാഹു അക്ബർ, ബിസ്മില്ലാ അള്ളാഹു അക്ബർ, ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹനെ സ്മരിച്ച് അർത്തതുപോലെ നിങ്ങളും അള്ളാഹനെ അവിടെ വെച്ചിട്ട് സ്മരിക്കണം എന്ന ശൈലിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ചരിത്രത്തിൽ നാം പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ അവിടെ ജാഹിലിയത്ത് ഉണ്ടായിരുന്നു. ആ ജാഹിലിയത്തിൽ മിനയിൽ ഇരുന്നു കൊണ്ട് മിനയിൽ ഇരുന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറയാ, മിനയിൽ ഇരുന്നുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് അവരുടെ മഹിമയും അവരുടെ പ്രത്യേകതയും പറയാ, മിനയിലിരുന്നുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ പുകഴ്ത്തുക വാഴ്ത്തുക, അള്ളാഹെ പുകഴ്ത്തു നിർത്തുക, ഇതൊക്കെ അള്ളാഹ്ക്ക് എതിരുള്ള ഭാഗവും കാഫിരീങ്ങൾ പണ്ട് ചെയ്ത ഭാഗവുമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരായ ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ തത്വം, ആ മില്ലത്ത്, ആ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ തത്വം, ആ മില്ലത്ത്, അത് അവർ പറഞ്ഞതുപോലെ അവർ പഠിപ്പിച്ചതുപോലെ ചെയ്ത് അള്ളാഹനെ പ്രീതിപ്പെടുത്തേണ്ട രംഗമാണ് അത്. എന്നല്ലാതെ അള്ളാഹനെ കാഫിരീങ്ങൾ പണ്ട് ദേഷ്യപ്പെടുത്തിയതുപോലെ ദേഷ്യപ്പെടുത്തിയ രംഗമല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് ആ ആയത്തിലൂടെ. അതും ചരിത്രവശത്തിലൂടെ നാം മിനയിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ്. പിന്നെ മിനയിൽ താമസിച്ചുകൊണ്ട് 1, 2, 3 ദിവസം നിങ്ങൾ അള്ളാഹനെ സ്മരിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമ്മുടെ ദൂതർക്ക് അവരുടെ ചരിത്രത്തിൽ നമ്മോട് പറയാനുള്ള ശൈലിയുണ്ട്. അതെന്താണ്? നിങ്ങളുടെ ഈ മതത്തെ പ്രചരിപ്പിക്കാൻ, അതിന്റെ വിജയപതാക പറപ്പിക്കാൻ, അത് മക്കയിൽ പരാജയപ്പെട്ടപ്പോൾ അത് പ്രചരിപ്പിക്കാൻ സാധിക്കാതിരുന്നപ്പോൾ, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയവരെ നാടുകടത്തപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ മതത്തെ, അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാനുള്ള തീരുമാനിച്ചത് മിനയിൽ കൂടി സമ്മേളിച്ച സമ്മേളനത്തിലൂടെയാണ്. എവിടെ? മിനയിൽ കൂടി സമ്മേളിച്ച സമ്മേളനത്തിലൂടെ. അപ്പോൾ മിനയിൽ കൂടിയാണ് മദീനക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ 11, 12, 13 വർഷങ്ങളിലൂടെ കണ്ടുമുട്ടുന്നതും അവിടെ ജംറത്തുൽ അഖബ എന്ന പെരുന്നാൾ ദിവസത്തിൽ ഹാജിമാർ കല്ലെറിയാൻ വേണ്ടി പോകുന്നതായ സ്ഥലത്ത് വെച്ചിട്ട് ആ സമ്മേളനം രഹസ്യമായി നടത്തുന്നതും എന്നിട്ട് മദീനയിലേക്ക് പ്രബോധനം ചെയ്യാൻ ആൾക്കാരെ നിയോഗിക്കുന്നതും എന്നിട്ട് 3-ാമത്തെ വർഷത്തിൽ 70-ൽ പരം ആൾക്കാർ സ്ത്രീകളടക്കം അതേ മിനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുമായിട്ട് ഈ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടി നബിയോട് ബൈഅത്ത് ചെയ്യുകയും റസൂലുള്ളാഹിയെ മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായ ഒരു മഹാ പുരോഗതി, ഒരു മഹാ വഴിത്തിരിവ് ഈ മതത്തിൽ ഉണ്ടായത് ആ മിനയിൽ കൂടിയാണ് എന്നതുകൂടി നാം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം മിനയിൽ താമസിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയായിരിക്കാം അള്ളാഹു പറയുന്നു, നിങ്ങൾ മിനയിൽ താമസിക്കുമ്പോൾ ഒന്നിരിക്കൽ 2 ദിവസം താമസിച്ചിട്ട് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി, 2 ദിവസം താമസിച്ചിട്ട് ധൃതി കൂട്ടി പോവുകയാണെങ്കിൽ വിരോധമില്ല. ഒമൻ തഅഖറ, 3 ദിവസം രാപാർത്തിട്ട് 3 ദിവസം അള്ളാഹനെ സ്മരിച്ചതിന്റെ ശേഷം നിങ്ങൾ 3 ദിവസത്തെ കല്ലേറ് കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ഫലാ ഇസ്മ അലൈഹി, അതും തെറ്റുള്ള കാര്യമല്ല. പക്ഷേ ലിമനിത്തഖ, അള്ളാഹനെ കൂടുതൽ ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ശൈലിയാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറഞ്ഞതായ വേളയിൽ അതിന് അല്പം മുമ്പുള്ള ആയത്തിൽ ലോമിനാസി മയ്യൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മേഖലയിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ നിട്ട് പലരും ഞങ്ങൾക്ക് ദുനിയാവ് വേണം, പാലസ് വേണം, ഭൗതിക നേട്ടങ്ങൾ വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്തിൽ ഒന്നും ലഭിക്കൂല. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പക്ഷേ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആജിമാർക്ക് പാഠമാണ്. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ, ഹജ്ജ് ഹിസ്റ്ററി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ശ്രദ്ധയിൽ പെടാത്ത ഭാഗമാണെങ്കിൽ ഇത് നിർബന്ധമായും ആജിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും സ്വയം പഠിക്കാനും ഉൾക്കൊള്ളൽ അനിവാര്യമായ ഭാഗമാണ്. അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക, ജനങ്ങൾ നിന്നിട്ട് പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്നതായ സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ മക്ക പോലോത്ത, മിന പോലോത്ത, അതുപോലെ അറഫ പോലോത്ത, മുസ്ദലിഫ പോലോത്ത, അങ്ങനെയുള്ള രംഗത്തിലേക്ക് എത്തുമ്പോൾ ദുനിയാവ് മാത്രം ചോദിച്ച് സ്വന്തം കാര്യം ചിന്താബാദാക്കി ഞാനും എന്റെ ഭാര്യയും െന്ന പ്രശ്നം വെച്ചുകൊണ്ട് ജീവിക്കുന്ന തത്വം പാടുള്ളതേ അല്ല. പിന്നെന്ത് വേണം? ഒമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. ഏത് റബ്ബെ, ഞങ്ങൾക്ക് ഇത് ഈ ദുനിയാവിൽ വേണം ഹസനത്ത്. ഹസനത്ത് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. ഹസനത്ത്, നല്ല പെണ്ണ്, നല്ല കുട്ടികൾ, നല്ല വീട്, നല്ല കാറ്, നല്ല ബിസിനസ്, നല്ല ഹലാലായ നല്ല കാര്യങ്ങൾ. ഭൂമിയിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന നല്ലതെല്ലാം ഹസനത്തിൽ പെടുന്നു. പരലോകത്തിലോ ഉഫിൽ ആഖിറത്തി ഹസനത്തൻ, പരലോകത്തിലും ഞങ്ങൾക്ക് നല്ല പ്രകാശം. അവിടെ വടക്ക് പ്രകാശമുണ്ട്, എന്നത് കറുപ്പും വെളുപ്പുമായി വരുന്നതായ പ്രകാശം കുറാ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽപ്പെടാതെ തുടക്കം മുതൽ അവസാനം വരെ കബറിൽ നിന്നിട്ട് ഉണർന്നേടം മുതൽ സ്വർഗത്തിലേക്ക് എത്തുന്നതുവരെ പ്രകാശത്തോട് പ്രകാശം, അതാണ് ഹസനത്ത്. അങ്ങനെ അവിടെ എല്ലാ ഇടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സന്തോഷം, കടന്നോളീ സ്വർഗത്തിലേക്ക് എന്ന് അവിടെ മലക്കുകളിൽ ലൈനു നിന്നുകൊണ്ട് നമ്മെ മാടി വിളിക്കുന്നതായ രംഗം, അതാണ് ഹസനത്ത്. അപ്പോൾ പരലോകത്തിൽ ഹസനത്ത്, ദുനിയാവിൽ ഹസനത്ത്. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോകാൻ പാടില്ല എന്ന് അള്ളാഹു ഉണർത്തുന്നു. അതെന്താണ്? ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളായാൽ തന്നെ കുറച്ചു കാലം നരകത്തിൽ ഇരുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഉഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്നിട്ട് ഞങ്ങളെ മോചിപ്പിക്കണം റബ്ബേ, രക്ഷിക്കണം റബ്ബേ. അപ്പോൾ വലിയ ഒരു സാധാരണ മനുഷ്യനല്ല, പിന്നെയോ ഒരു പാർലമെന്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ പോരാ, ഒരു ലോക ഇന്റർനാഷണൽ ഇസ്ലാമിക ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ഒരുമിച്ചുകൂടാൻ വേണ്ടി വന്നതായ നേതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ മിനയിൽ ഇപ്പോൾ, എപ്പോൾ? ഹജ്ജ് വേളയിൽ. അപ്പോൾ അവർ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ സ്റ്റാൻഡേർഡിനോട് ഒത്തതായ പ്രാർത്ഥനയാണ്. അതാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്, ദുനിയാവ് വേണം, ആഹ്റം വേണം, എല്ലാ നിലക്കും വിജയം വേണം. ഇപ്പോൾ ഈ വിജയം വേണമെന്ന് പ്രാർത്ഥിച്ചു പോയതായ ആചാര് ഈ വിജയത്തിലൂടെ പഠിക്കുന്നത് എന്താണ്? അവിടെ സംഭവിച്ച സംഭവവികാസങ്ങൾ, ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, നാടുവിടലുകൾ, മുഴുപട്ടിണികൾ, അരപ്പട്ടിണികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതത്തെ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ, ഈ ഹജ്ജിനെ നമ്മളിലേക്ക് രൂപത്തിൽ പഠിപ്പിച്ചു തരാൻ മനക്കെട്ട പ്രയാസപ്പെട്ടതായ രൂപങ്ങളിലേക്കെല്ലാം നമ്മുടെ ശ്രദ്ധ പോകുന്നു. അപ്പോൾ ഹജ്ജ് ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുമ്പോൾ അതിന് നല്ല കൊഴുപ്പും അതിന് നല്ല ആസ്വാദനവും ഉണ്ടായി മാറുകയും ചെയ്യുന്നു. ഇരിക്കുന്നു എന്നർത്ഥം. സഹോദര സഹോദരിമാരെ, ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ശൈലി കേൾക്കുക. അല്ലാഹു എങ്ങനെയാണ്, ഉലാഇകലഹും നസീബും മിമ്മാ കസബു, ഇങ്ങനെ മിനയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പോയതായ, അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന വേളയിൽ റുകുനുൽ യമാനിന്റെയും ഹജർ അസ്വദിന്റെയും ഇടയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് നാം പഠിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതായ വിഭാഗം അങ്ങനെ പ്രാർത്ഥിച്ചു പോയതിന്റെ ശേഷം ആരാണ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അവർക്ക് എന്തുണ്ട്, തക്കതായ പ്രതിഫലം പെട്ടെന്ന് ഞാൻ നൽകുക തന്നെ ചെയ്യും. അപ്പോൾ പ്രാർത്ഥിച്ചാ പോരാ, പ്രാർത്ഥന അനുസരിച്ച് എന്ത് വേണം, പ്രവർത്തിക്കണം. അപ്പോൾ എനിക്ക് നല്ല മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ച ആചാർ എന്ത് വേണം, വീട്ടിലേക്ക് പോയിട്ട് നല്ല മക്കളെ വളർത്തിയെടുക്കണം, നല്ല ഭാര്യനെ വളർത്തിയെടുക്കണം, നല്ല 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 വീടിനെ വളർത്തി അവൻ കെട്ടിപ്പടുത്തണം. അപ്പോൾ ഇസ്ലാമിക ചുറ്റുപാട്, അതാണ് ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ ഹജ്ജ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് ആജിമാരോട്, ആചാർ ഹജ്ജ് ചെയ്ത ശേഷം അവന്റെ ജീവിതം ചരിത്രത്തിലൂടെ ഈ ഹജ്ജിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം അവൻ അവന്റെ ജീവിതത്തെ ഹാജീകരിക്കണം, മക്കീകരിക്കണം, മദീനീകരിക്കണം, സ്വർഗത്തോപീകരിക്കണം എന്നൊക്കെ പറയുന്ന ശൈലി ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ നാം പഠിച്ച് മനസ്സിലാക്കിയതായ ഭാഗമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, അങ്ങനെ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബത്തിന്റെ പരിസരത്തിൽ ഭുജാതനാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബത്തിന്റെ പരിസരത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. റബ്ബനാ ഉബാസി ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പോരാ, എന്ത് വേണം റബ്ബേ, നീ ഈ വിഭാഗത്തിൽ ഒരു ദൂതരെ നിയോഗിക്കണം, ഒരു ദൂതരെ നിയോഗിക്കണം. അവർക്ക് എങ്ങനെയുള്ള ദൂതരാണ്, അവർക്ക് നിന്റെ ദൃഷ്ടാന്തത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന, നിന്റെ ആയത്തുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതുപോലെ തന്നെ ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ ശിക്ഷണം ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കുന്ന, അവർക്ക് ഈ മില്ലത്ത് ഇബ്രാഹിം പഠിപ്പിച്ചു കൊടുക്കുന്ന എന്നർത്ഥം, ഈ ഇബ്രാഹിം കൊണ്ടുവന്ന തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നേതാവിനെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് മഹാനായ ഇബ്രാഹിം പണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച ദൂതനാണല്ലോ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥനയിൽ റബ്ബനാ ഇന്നി അസ്കൻതു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്, ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ, എന്റെ കുഞ്ഞോ മനപ്പൈതലിനെ, എന്റെ ഭാര്യയെ ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ പാറകളും പർവ്വതങ്ങളും ഉള്ളതായ സ്ഥലത്ത് ഞാൻ വിട്ടുപോയിച്ചു പോകുന്നത് എന്നതിന് വേണ്ടിയാണ്. ലിയുഖീമുസ്സലാ, അവര് ഈ വിശുദ്ധ കഅബത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്നെ ആരാധിക്കാൻ വേണ്ടി, നിന്നെ നിനക്ക് വേണ്ടി നമസ്കരിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥന ഫലമെല്ലാമാണ് പിന്നെ കാണുന്നത്. ആ കാണുന്ന ശൈലിയിൽ അല്ലാഹു നമ്മുടെ ഉമ്മത്തുകൾക്ക്, നമ്മുടെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് സെലക്ട് ചെയ്തത് എന്താണ്, ആ കഅബത്തിനെ മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് മാത്രം ശ്രദ്ധിക്കുക, അടിവരയിടുക. ചരിത്രത്തിൽ അങ്ങനെയാണ്, ലോക മനുഷ്യരാശിയുടെ സന്മാർഗത്തിന് വേണ്ടി കെട്ടപ്പെട്ടതായ ആദ്യത്തെ വീടിനെ ആദ്യമായിട്ട് മുന്നിട്ടിട്ടായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നതായ കൽപ്പന. അത് നമ്മുടെ നേതാവിനാണ് അറിഞ്ഞത്, അത് മദീനത്താണ് അറിഞ്ഞത്. അതനുസരിച്ചിട്ടാണ് നാം വെറും കഅബയോടുള്ളതായ ബന്ധം ഹജ്ജിലൂടെയോ ഉംറയിലൂടെയോ മാത്രമല്ല, മറിച്ച് കഅബയോടുള്ളതായ ബന്ധം നമ്മുടെ അഞ്ചൊക്ത നമസ്കാരത്തിലൂടെ ലോകത്തിന്റെ ഏത് തുറകളിൽ മുക്കിലോ മൂലയിലോ ജീവിക്കുകയാണെങ്കിൽ നാം ചെയ്തു വരുന്നു. അതാണ് നമ്മുടെ പ്രത്യേകത, മറ്റുമ്മത്തുകളെക്കാളുമുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർല്ലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അഥവാ നിങ്ങൾ ആകാശത്തിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഇടക്ക് നേരത്തെ ഞാൻ പറഞ്ഞതായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കഅബത്തെ കെട്ടി, അഥവാ ആദ്യം കെട്ടിയത് കഅബയാണ്, പിന്നെ റസൂൽ കൂട്ടിച്ചേർത്തു. എന്ത്, ആ കഅബയുടെയും കഅബ കെട്ടുന്നതിന്റെയും പിന്നെ ബൈത്തുൽ മഖ്ദിസ് കെട്ടുന്നതിന് ഇടയിലുള്ളതായ തീയതി 40 പറഞ്ഞു. ഈ 40 കഴിഞ്ഞ ശേഷം ഇസ്ഹാഖിലൂടെ യാക്കൂബിലൂടെ കെട്ടിയതായ ബൈത്തുൽ മഖ്ദിസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് മുന്നിടുന്നവരായിരുന്നു അഹ്ലു കിതാബികൾ, ജൂതന്മാർ. അവരാണ് ഇവിടെ മദീനത്ത് താമസിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം. ബനു ഖുറൈള, ബനു നദീർ, ബനു ഖൈനുഖാ, ബനു ഖൈനുഖാ എന്നീ പേരിലുള്ളതായ കബീലക്കാർ, അവർ ഇവിടെ മദീനത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് വിടവാങ്ങി ഹിജ്റ വന്ന വേളയിൽ അവരിവിടെ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആയതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ഓർഡർ വന്നു, എന്ത്, നിങ്ങൾ അവരെ പ്രീതിപ്പെടുത്താനും അവരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാനും നിങ്ങൾ അവരുടെ മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിക്കൂ എന്ന്. മുൻകൂട്ടി വിവരം നൽകിയതുപോലെ എന്ത് നിങ്ങൾക്ക് കഅബയിലേക്ക് തന്നെ മുന്നിട്ടിട്ട് നമസ്കരിക്കാം എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദൂതർ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. വഹയ് വരുമ്പോഴെല്ലാം വഹയ് എന്താണ് ജിബ്രീൽ ഇപ്പോൾ വരുന്നത് കിബില മാറ്റിയിട്ടായിരിക്കും, കഅബത്തിലേക്ക് മുന്നിടാനുള്ള നിയമമായിട്ടായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. അതിന്റെ പിന്നിലൊക്കെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിറക്കി, നിങ്ങൾ ഇന്ന് മുതൽ മുന്നിടുക കഅബയിലേക്ക് എന്ന്. അങ്ങനെ മുന്നിടാന് വേണ്ടി ഓർഡർ വന്ന ശേഷം അതേ ആയത്തിൽ തന്നെ ഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്ര, ഭൂമിയിൽ ഏത് മുക്കിലോ മൂലയിലോ നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ നമസ്കരിക്കാൻ കഅബയിലേക്ക് മുന്നിടണം. ും റസൂലിന്റെ വാക്കാണ് ഖിബിലത്തുക്കും അഹ്യാഅന വ അംവാത, ജീവിച്ചാലും മരിച്ചാലും നിങ്ങളുടെ ഖിബിലയാണ് കഅബ. മരിച്ചാലും പറഞ്ഞാലോ, നമ്മൾ മരണപ്പെട്ട ശേഷം മയ്യത്തിനെ കബറടക്കേണ്ടത് ഖിബിലയിലേക്കാണല്ലോ. അപ്പോൾ ജീവിച്ചാലും മരിച്ചാലും, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മദീനത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നതായ ഖുതുബയിൽ എന്റെ ഓർമ്മയിൽ വരുന്നു, ഈ ഭാഗവുമായി സംസാരിച്ചതായ വേളയിൽ ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖ് ഖുതുബയിൽ ഉണർത്തിയതായ ഒരു ഹദീസ്, അത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഉച്ചക്കുള്ള ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചു, മൻ സല്ലാ സലാതന, ഒരു മുഅ്മിൻ ആവേണമെങ്കിൽ, ഒരു സത്യവിശ്വാസി ആവേണമെങ്കിൽ ഉള്ളതായ മാനദണ്ഡം എന്താണ്? മൻ സല്ലാ സലാസന, അയാൾ നമ്മുടെ നമസ്കാരം നമസ്കരിക്കണം. അപ്പോൾ മൂന്ന് വക്തക്കാരായ ശേഖരൂരന്മാരത് ഒഴിവായി, നമ്മുടെ നമസ്കാരമല്ല നമസ്കരിക്കുന്നത്. നമസ്കരിക്കുന്നത് എത്ര വക്താണ്? അഞ്ച് വക്താണ്. നമ്മുടെ നമസ്കാരം നമസ്കരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം നമസ്കരിക്കാത്തവരാണ് ഷിയാക്കൾ റാഫിദുകളൊക്കെ, അപ്പോൾ അവരൊഴിവായി. അപ്പോൾ നമ്മുടെ നമസ്കാരം നമസ്കരിക്കണം എന്ന ഇനത്തിൽ നിന്നിട്ട് അവർ പുറത്തുപോയി. അപ്പോൾ റസൂൽ അവസാനം മുഅ്മിനീങ്ങളാണ് ഇവർ മാത്രം എന്ന് പറയാൻ പോകുന്ന ആ സിഫത്തുകളാണ് ആദ്യമായിട്ട് മൻസല്ലാ സലാതന, നമ്മുടെ നമസ്കാരം നമസ്കരിക്കണം. ഒത്തക്ബല ഖിബലതന, നമ്മുടെ ഖിബലയിലേക്ക് മുന്നിടണം. അപ്പോൾ നമ്മുടെ ഖിബില അതാണ് കഅബ. നമ്മുടെ കഅബയിലേക്ക് മുന്നിട്ടിട്ടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. അഥവാ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹ് ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം ഏത് ഭാഗത്തേക്ക് മുന്നിട്ടാലും. അള്ളാഹ് ലക്ഷ്യം വെച്ചിട്ടല്ലാതെ മറ്റു ഖബറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖബറാളികളോട് സുബ്ഹാനല്ലാഹ് എന്നല്ലാതെ ഖബറാളികൾക്ക് വേണ്ടിയല്ല. അതിൽ തെറ്റില്ല. ഖബറാളികൾക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചു, ഉഹദ് പോർക്കളത്തിൽ പോയി പ്രാർത്ഥിച്ചു, ബഖി എന്ന ഖബർസ്ഥാനത്തിൽ പോയി പ്രാർത്ഥിച്ചു, നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതൊക്കെ ഇസ്ലാം അനുവദിച്ച ശൈലിയാണ്. നേരെ മറിച്ച് ഖബറിനെ പ്രാർത്ഥന ലക്ഷ്യമാക്കി മാറ്റിയും കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവന്റെ ഖിബില ഖബറാക്കി മാറ്റുമ്പോഴോ ഈ ഇനത്തിൽ പെടാതെ വരുന്നു. എന്ത്? വസ്തഖ്ബല ഖിബലതന, നമ്മുടെ ഖിബിലയെ മുന്നിട്ട് നമസ്കരിച്ചു, നമ്മുടെ ഖിബിലയെ മുന്നിട്ട് കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന ആ ലക്ഷ്യത്തിന് വിപരീതം പ്രവർത്തിക്കുന്ന ആളായി മാറി. അതുപോലെ തന്നെ വാക്കല ദബീഹതന, നമ്മുടെ അറവ് അള്ളാഹ്ക്ക് മാത്രം മർത്ത, ആ അറവിനെ തിന്നുകയും ചെയ്തു. അങ്ങനെ ഈ മൂന്ന് നിബന്ധന വത്താൽ അപ്പോൾ അള്ളാഹ്ക്ക് മാത്രം അറക്കാതെ വലിയ ഷെയ്ഖിന്റെ പേരിലോ, റിഫായിന്റെ ഷെയ്ഖിന്റെ പേരിലോ, കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരുടെ പേരിലോ, ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരുടെ പേരിലോ, ബിംബങ്ങളുടെ പേരിലോ, ഖബറുകളുടെ പേരിലോ, ജിന്നുകളുടെ പേരിലോ, ഏത് പേരിൽ ഒരാൾ അർത്താൽ അവനാരായി മാറി? നമ്മുടെ ദബീഹത്തിനെത്തുന്ന ആളായില്ല, നാം അർത്ഥത്തിനെ എത്തുന്ന ആളായി മാറിയില്ല, നാം അർത്ഥത്തിനെ മാത്രം തന്ന ആളായി മാറിയില്ല. അപ്പോൾ ഈ നിബന്ധന വത്താളാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി ഉത്ഭവിച്ചത് മക്കയിലേക്ക് കഅബയിലേക്ക് മുന്നിടണമെന്ന റബ്ബിന്റെ കൽപ്പനയിൽ നിന്നിട്ടാണ്. പിന്നെ സഫയും മറവയും ചരിത്രം ധാരാളം പറയാനുണ്ട്. സഫയുടെയും മറവയുടെയും ഇടയിൽ പണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചന നൽകിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടില്ല. എന്താണത്? അവർക്ക് പ്രയാസമായിരുന്നു ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് സഹി ചെയ്യാൻ. എന്തേ അവിടെ ഇസാഫിനായില എന്ന ഒരാണും ഒരു പെണ്ണും സ്നേഹിച്ച പ്രേമിച്ച കുറ്റം ചെയ്ത ഒരു സംഭവം സംഭവിച്ചപ്പോൾ അള്ളാഹു കഅബത്തിന്റെ പരിസരത്തിൽ ചെയ്യാൻ പറ്റാത്ത പരാക്രമം ചെയ്തവരെ കല്ലാക്കി മാറ്റി. ആ കല്ലിനെ അവിടെ നിക്ഷേപിക്കപ്പെട്ടു. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ എന്തായി? ആ കല്ലിനെ പൂജിക്കാൻ ആരംഭിച്ചു, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടാൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഈ സഫാ മർവന്റെ ഇടയിൽ ഓട്ടം റസൂലുള്ളാഹിന്റെ കൽപ്പന ഖുർആനിലുള്ള ആയത്തൊക്കെ വന്നപ്പോൾ പ്രയാസമുണ്ടായപ്പോൾ ആ പ്രയാസത്തെ നീക്കാനുള്ള ശൈലിയാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന സഫാ വൽ മർവത മിൻ ശാഇറില്ലാ, സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത വഅ്തമറ, ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്താൽ ഫലാ ജുനാഹ അലൈഹി, ഒരു വിരോധവുമില്ല. എന്ത് യത്തവഹബിഹിമ അതിനിടയിൽ ഓടുക എന്നത് തവാഫ് ചെയ്യുക എന്നത് വിരോധമുള്ള കാര്യമല്ല. എന്ത് വിരോധമില്ലാന്ന് പറയാൻ കാരണം വിരോധമുണ്ട് എന്ന തെറ്റിദ്ധാരണ അവരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിയമം വന്ന ശേഷം ഹജ്ജിന് വേണ്ടത് ഹജ്ജിന് പോയപ്പോൾ നമുക്ക് പഠിപ്പിച്ചതായ ആ ഹാജറിന്റെ ഓട്ടം, നബി ഓടിയതായ ഓട്ടം, സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ നാമൊക്കെ ആ മസ്അല അറിഞ്ഞാൽ ഇപ്പോൾ വളരെ പ്രകടമായി ഇങ്ങനെ ഇലക്ട്രോണിക് ഇങ്ങനെ ചുറ്റിക്കിടക്കാണ് അവിടെ. ഏത് തവാഫ് ചെയ്യുന്ന സമയത്ത് സൈ ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ ഓടേണ്ട സ്ഥലത്തേക്ക് എത്തുമ്പോൾ പണ്ടൊക്കെ ഒരു ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച തൂണ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതല്ല. ആ രണ്ടിന്റെ ഇടയിൽ അതാണ് വാദി, അതാണ് വാദി. വാദി എന്ന് പറഞ്ഞാൽ താഴ്വര. ആ താഴ്വരയുടെ മുമ്പിൽ വെച്ചിട്ട് താഴ്വരയിൽ കൂടിയാണ് മഹദിയായ നമ്മുടെ നേതാവായ ഹാജർ ഓടിയത് അലൈഹിസ്സലാം. ഈ ഹാജർ ഓടിയതായ ആ താഴ്വരയിലേക്ക് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഹജ്ജ് ചെയ്തപ്പോൾ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചതായ ഇഹ്റാമിന്റെ വസ്ത്രം അങ്ങുമിങ്ങും ചൊറഞ്ഞു പോയി നബിയുടെ ശരീരത്തിലേക്ക്, അത്രയും സ്പീഡിൽ ഓടിയെന്നാണ്. മനസ്സിലായല്ലേ? നാം ഇപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യൽ കുറവാണ്. അത്തരം കാര്യങ്ങളൊക്കെ പലരും എല്ലാം ഒരേ നടത്തം തന്നെ, ഒരു വ്യത്യാസമൊന്നും കാണാറില്ല. അങ്ങനെ പറ്റൂല. ശാരീരിക ശേഷി ഇല്ലാത്ത ആളാണെങ്കിലും ശരീരത്തിന് ശേഷി ഇല്ലാത്ത ആളാണെങ്കിലും ആള് സ്ത്രീയാണെങ്കിലും അവർക്കൊക്കെ ഒഴിവ് കിഴിവുണ്ട്. അല്ലാതെ നല്ല കഴിവും കൽപ്പുള്ള യുവാക്കൾ അല്ലെങ്കിൽ കഴിവും കൽപ്പുള്ള മനുഷ്യന്മാര് തവാഫ് സൈ ചെയ്യുന്ന വേളയിൽ വാദിയിലേക്ക് ഇറങ്ങിയാൽ എന്തിനോടോ പിന്നെ അവിടെ ആ പ്രത്യേക അടയാളം വെച്ചിട്ടുള്ളത്. അവിടെ ഓടണമെന്ന് കൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, അവിടെ സ്പീഡിൽ നടക്കണമെന്ന് കൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ ഹിസ്റ്ററിക്കലായിട്ട് പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഹജ്ജ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നാം പഠിക്കേണ്ട ഭാഗമാണ്. റസൂല് ഇവിടെ നിന്ന് മദീനയിൽ നിന്നിട്ട് മദീനയിൽ വന്നിട്ട് 8 കൊല്ലമോ 9 കൊല്ലമോ കഴിഞ്ഞ ശേഷമാണ് സ്വന്തം ജന്മഭൂമിയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ പോക്ക് പോകുന്നത്. ഇങ്ങനെ ആദ്യത്തെ പോക്ക് ഹജ്ജ് ചെയ്യാൻ, ഹജ്ജ് ചെയ്യാനാണ് കേട്ടോ, വേറെ പോക്ക് പോയിട്ടുണ്ട്, ഹജ്ജ് ചെയ്യാൻ ആദ്യത്തെ പോക്ക് പോകുന്നത്. ആ പോയ പോക്കിൽ ആദ്യം സംസം വെള്ളം കണ്ട പോലെ, ആദ്യം കണ്ട പോലെ മൂപ്പര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് അവിടെയാണ്, ജനിച്ചു വീണപ്പോൾ ഒരു പക്ഷെ കുടിച്ചത് തന്നെ സംസം ആയിരിക്കാം, എന്നാലും ആദ്യം കണ്ട പോലെയുള്ള ആവേശത്തിൽ വളരെ ഊറ്റി വലിച്ചു കുടിച്ചു എന്നാണ്. എന്തിനെ സംസം വെള്ളത്തെ? ഇന്ന് അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റോ ആവേശമൊന്നും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാറില്ല. ശരിയല്ല, ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നമ്മളോട് പഠിപ്പിക്കാറുള്ളതാണ് ദീനിന്റെ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ആദ്യം ചെയ്യും പോലെ അവസാനം ചെയ്യും പോലെ ആയിരിക്കണം. സല്ലി സലാത്ത മോദ്യ, നീ നിസ്കരിക്കുമ്പോഴെല്ലാം ഇതിനുശേഷം എന്നെ നിസ്കരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചോളമെന്നില്ല, ഈ നിസ്കാരം കഴിഞ്ഞാൽ ലോകത്തോട് ഞാൻ വിടവാങ്ങാൻ പോവുകയാണ് എന്നൊരാൾക്ക് വിവരം കിട്ടിയാൽ എത്ര ആവേശമുണ്ടായിരിക്കും, എത്ര ഖുശൂഉം ഭക്തിയും ഉണ്ടായിരിക്കും. ഈ ഭക്തി എല്ലാ നമസ്കാരത്തിലും ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതാണ് നാം പഠിക്കേണ്ടതായ ശൈലി. അത് ഹജ്ജ് സീസണിൽ പ്രത്യേകിച്ച് അമൽ ചെയ്യുന്ന വേളയിൽ തിക്കും തിരക്കും ഇല്ലാതെ, ആരെയും ദ്രോഹിക്കാതെ, സ്വന്തം ശരീരത്തിന് ദ്രോഹമില്ലാതെ രൂപത്തിലാണ് ചാടി നടക്കാൻ പറ്റുമെങ്കിൽ ചാടി നടക്കേണ്ട സ്ഥലങ്ങളിൽ ചാടി നടക്കുകയും ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത്തരം വിഷയം പറയുമ്പോൾ പറയേണ്ടതുണ്ട് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതുവരെ ഉദ്ധരിച്ചത് എന്ന് അതോടുകൂടി നമുക്ക് ചോദ്യ ഉത്തര വേദിയിലേക്ക് ഇനി പ്രവേശിക്കുകയും ചെയ്യാം. അള്ളാഹു ഈ കേട്ടതിന് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തുകൊടുക്കട്ടെ. നമുക്ക് അറഫയോട് വിടവാങ്ങുന്ന വേളയിൽ പാപമോചിതരായിട്ട് വിടവാ തൗഫീഖ് നൽകുമാറാകട്ടെ. ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം.
അസ്സലാമു അലൈ റസൂലില്ല. സഹോദരങ്ങളെ, ഇനി ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങളാണ്, അല്ല ചോദ്യകർത്താക്കളെ മുകളിലേക്ക് ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് വരണം. നമ്മുടെ ബഹുമാന്യ ഉസ്താദ് പണ്ഡിതൻ ഡോക്ടർ അഷ്റഫ് മൗലവി, അദ്ദേഹം ഇൻഷാള്ള ഹജ്ജിന്റെ ചരിത്രം എന്ന വിഷയത്തെ, ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഉസ്താദ്, എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട്. ഇന്നലെ നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു സഹോദരൻ ചോദിച്ച വിഷയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാണിച്ചു തന്ന അതേപോലെ തന്നെയാണോ ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവര് തവാഫും അതുപോലെ സഹിയും അതുപോലെ തന്നെ ഈ ഏറും ഈ എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നത് അതേപോലെ തന്നെയായിരുന്നു എന്ന്, അഥവാ അതല്ല മുസ്ലിമയുടെ ശരീരത്തിൽ അതിന് മാറ്റങ്ങളുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം.
വാസ്തവത്തിൽ അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ ശരീഅത്ത് അവരുടെ ശരീഅത്തുമായിട്ട് വ്യത്യാസമുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പത്തെ ശരീഅത്തിൽ പറഞ്ഞതായ ചെയ്തതായ കാര്യങ്ങൾ മൊത്തത്തിൽ പൊതുവിൽ പറഞ്ഞത് എഹ്തികാഫുണ്ട്, തവാഫുണ്ട് എന്നൊക്കെയാണ്. എന്നല്ലാതെ എങ്ങനെയാണ് എഹ്തികാഫ്, എങ്ങനെയാണ് തവാഫ്, നാം ഇപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ ഏഴ് തവണയാണ്, ഏഴ് തവണ കറങ്ങി, കറക്കമാണ്, ഏഴ് തവണ കറങ്ങി രണ്ടക്കാത്ത് മഖാം ഇബ്രാഹിമിന്റെ ബേക്കൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരു തവാഫാകുന്നു. ആ രൂപത്തിലാണ് അവരുടെ തവാഫ്. ഈ വിശദീകരണമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, എത്തിയിട്ടുമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിലുള്ള ശരീഅത്ത് വന്നതോടുകൂടി മുമ്പുള്ളതായ സാർവ ശരീഅത്തുകളും ഇബ്രാഹിമിന്റെ ശരീഅത്ത് അടക്കം ക്യാൻസലായി എന്നാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ക്യാൻസൽ ആവാത്ത ഭാഗങ്ങൾ പൊതു തത്വങ്ങളാണ്. അതിൽപ്പെട്ടതാണ് തൗഹീദ്, അതിൽപ്പെട്ടതാണ് തവാഫ് ചെയ്യേണ്ടത് കഅബമാണ് എന്നത്. അതിൽ ഇബ്രാഹിമിന്റെ തത്വം തന്നെയാണ് നമ്മുടെ തത്വവും. അങ്ങനെ പൊതു തത്വങ്ങൾ ഈ ഖുർആൻ സ്ത്രീകരിച്ച ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളല്ലാത്ത ചോദ്യവക്താവായ പണ്ഡിതൻ പറഞ്ഞതായ വിശദീകരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. അത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ട ആവശ്യവും ഇല്ല.
എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഈ തസ്രീഖ് ഇല്ലാതെ അതിന് പോകുമ്പോ അതിന്റെ ശറഈഅ വിധ തെറ്റാണോ? കാരണം ഇനി അയാൾ നാട്ടിലെത്തി ഇവിടുന്ന് മറ്റേ ഒഴിവാക്കി പോവാണ്, ഇയാൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. അങ്ങനെ തസ്രീഖ് ഇല്ലാതെ പോകുന്ന തെറ്റുണ്ടാവും?
വാസ്തവത്തില് ഇന്നുള്ള പരിതസ്ഥിതിയിൽ മക്ക ഹറമിലുള്ളതായ പ്രത്യേക പ്രയാസങ്ങളും തിക്കിൽപ്പെട്ട് ജനങ്ങൾ മരിക്കാൻ തുടങ്ങിയെന്ന വാർത്ത ഇന്നലെ മുതൽ കിട്ടാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക പരിതസ്ഥിതിയിൽ രാജാവിന്റെയും നേതാക്കളുടെയും പ്രഖ്യാപനമാണ് ഈ വർഷത്തിൽ വളരെ കർശനമായ നടപടിയെടുക്കണമെന്നത്. എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ളതായ തസ്രീഹിനെ കുറിച്ചുള്ള വിധിയല്ല ഇക്കൊല്ലം പ്രത്യേകിച്ച്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് തസ്രീഹ ഇല്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് തസ്രീഹ ഇല്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. തസ്രീഹ് ഹജ്ജ് നിർബന്ധമാകുന്ന ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നാം കാണുന്നത്. ഹജ്ജ് തസ്രീഹിനുള്ള സൗകര്യമില്ലെങ്കിൽ അയാൾക്ക് തസ്രീഹ ഉണ്ടാകുന്ന കാലത്തിലെ ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ. അത് വഴിയാലും മുതലാലും തടിയാലും എന്ന് നാം ചെറുപ്പത്തിൽ പഠിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് വഴിയാൽ അത് സൗകര്യമില്ലാത്തൊരു വ്യക്തിയായി മാറുന്നു തസ്രീഹ കിട്ടാത്തവനെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ കയറ്റിയാക്കപ്പെടുക, അറസ്റ്റ് ചെയ്യപ്പെടുക, ഇബാദത്ത് ചെയ്തതിന്റെ പിന്നിൽ എന്ന് വരുമ്പോൾ അതൊരു മഹാവിപത്തിലേക്ക് ശരീരത്തെ സ്വയം ചാടലാണ്, സ്വയം അങ്ങനെ ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിയമം പാലിക്കുവാനും ആ നിയമത്തെ മാനിക്കുവാനും ആ നിയമം നമ്മുടെയും മുസ്ലിം ലോകത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടുത്തെ നേതാക്കൾ വെച്ചത് എന്നത് മനസ്സിലാക്കാനും എല്ലാവരും പരിശ്രമിക്കലാണ് വേണ്ടത്.
അതുപോലെ ഈ 1 മുതൽ 9 ദിവസങ്ങളില് നോമ്പ്
ഹദീസിൽ കണ്ടതനുസരിച്ച് ഇവിടെ വിശദീകരിച്ച ഭാഗമാണത്. മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിയിൽ അയ്യാം. ഏത് ദിവസവും അള്ളാഹ് ശിക്ഷിച്ച ദിവസങ്ങളിൽ ഇല്ലേ ഇല്ല, റസൂൽ പറയുന്നതാണ്, ബുഖാരിയിലുള്ള ഭാഗമാണ്. ഏത് ദിവസവും അതിൽ ചെയ്യുന്ന അമലുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഏത് ഈ ദിവസങ്ങളിലുള്ളതായ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസം 1-ാം തീയതി മുതൽ ചെയ്യുന്ന 10 ദിവസങ്ങളിൽ ചെയ്യുന്നതായ അമലുകൾ, ആ അമലുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടമുള്ള പ്രതിഫലമുള്ള അള്ളാഹിലേക്ക് എടുക്കാൻ പറ്റുന്ന അമലുകളെ പോലോത്ത ഒരു ദിവസങ്ങളും വേറെ ഇല്ലേ ഇല്ല. ആരുടെ അമലൊഴിച്ച്? ജിഹാദ് ചെയ്യുന്നവരൊഴിച്ച്. എങ്ങനെയുള്ള ജിഹാദ്? അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോയത് അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ സമ്പത്തുമായിട്ട് പോയി, പിന്നെ ഷഹീദായുകയും ചെയ്ത്. അത് രണ്ടിൽ നിന്നിട്ടൊന്നും മടങ്ങി വന്നില്ല. അങ്ങനെയുള്ള ഷഹീദിന്റെ ആ ഗ്രേഡിലേക്ക് എത്തുകയില്ല. അല്ലാത്ത രൂപത്തിൽ ഏത് അമൽ ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് എന്ന ആ പൊതുവായ തത്വത്തിന്റെ അകത്തിൽ ചോദ്യവക്താവ് ചോദിച്ചതായ നോമ്പും കടക്കുന്നു, വേണമെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽക്ക് തന്നെ 9-ാം തീയതി വരേക്ക് ആജിയാർ അല്ലെങ്കിൽ നോമ്പ് നോക്കാം. ആജിയാറാണെങ്കിൽ 9-ാം തീയതി അഥവാ അർഫ ദിവസത്തിൽ നോമ്പ് പിടിക്കുകയും ചെയ്യരുത്. മിനയിൽ താമസിക്കുക എന്നത് രാത്രിയിലാണ് മബീത്ത് എന്ന് പറയുക. മബീത്ത് രാത്രിയാണ്. ഒരാൾ രാത്രി രാപ്പാർത്തു എന്ന് അറബി ഭാഷയിലോ മലയാള ഭാഷയിലോ പറയണമെങ്കിൽ ആ രാത്രിയുടെ നല്ലൊരു ഭാഗം രാപ്പാർത്താലേ പറയുകയുള്ളൂ. അപ്പോൾ പകുതിയായാൽ വരെ പറയുകയില്ല എന്നതുകൊണ്ട് നല്ലൊരു ഭാഗം ഒരു 10 മണി മുതൽ രാപ്പാർക്കണം, എന്നാലേ രാപ്പാർത്താളായി മാറുകയുള്ളൂ എന്ന നിഗമനമാണ് നമ്മുടെ പണ്ഡിതന്മാർക്കുള്ളത് അഥവാ ഇമാമുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധിതാവസ്ഥയിലല്ലാതെ അപകടത്തിൽപ്പെട്ടു പോയതുകൊണ്ടോ അല്ലെങ്കിൽ തവാഫിന് മക്കയിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് മടങ്ങി വരാൻ താമസിച്ചു പോയതുകൊണ്ടോ അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഒരാളുടെ സ്വയം കഴിവിന് അപ്പുറമുള്ളതായ വല്ല പ്രവർത്തനത്താൽ ആണ് പിന്തേണ്ടി വന്നു പോയതെങ്കിലല്ലാതെ കരുതിക്കൂട്ടി അതിഥിയിൽ പോയി താമസിച്ചു ശരിക്കു കടന്നുറങ്ങി എന്നിട്ട് 12 മണി നമ്മൾ ഇങ്ങനെ ഉണർന്നു എന്നിട്ട് സൗകര്യം പോലെ കടന്നു വന്നു മിനയിലേക്ക്, അങ്ങനെ മിനയിൽ 2-3 മണിക്കൂർ താമസിച്ചു എന്നിട്ട് വീണ്ടും അസീസിയിലേക്ക് ഉറങ്ങാൻ പോയി, ഇത് ശരിയാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം.
എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അജ്ജന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും കൺഫ്യൂഷൻ തീരാത്തൊരു പ്രശ്നമാണ്. അജ്ജന് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം മുസ്തലിഫയിൽ വന്നിട്ട് രാപ്പാർക്കാൻ സാധിച്ചില്ല. മുസ്തലിഫ വഴി കടന്നു പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്തായാലും മുസ്തലിഫയിൽ നിന്ന് കല്ല് പെറുക്കാനും അതുപോലെ അവിടെ രാപ്പാർക്കാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് ഏതായാലും അയാൾ മാത്രമല്ല, അയാളും ഒരു പിന്നെ 5 കുട്ടികളും ഭാര്യയും ഉണ്ടായിരുന്നു, 7 പേരും. അപ്പോ അവർക്ക് 60 നിർബന്ധമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് മക്കയിൽ വെച്ച് തന്നെ അത് 60 നിർവഹിക്കണോ? അതല്ല, അദ്ദേഹം മറ്റുള്ള രാജ്യത്താണ് ലബനാനിലാണ് ഉള്ളത്, അവിടെ വെച്ച് അത് നിർവഹിച്ചാലോ നാട്ടിൽ വെച്ച് നിർവഹിച്ചാൽ മതിയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
മുസ്ദലിഫയിൽ റാപാർക്കുക എന്നത് വാജിബാണ്, ഹജ്ജിന്റെ നിർബന്ധ ഭാഗമാണ്. അത് യഥാർത്ഥത്തിൽ പരിപൂർണത ലഭിക്കണമെങ്കിൽ അത് മഗ്‌റിബും ഇശയും ഖസ്റും ജമ്മുമാക്കി നമസ്കരിച്ച ശേഷം സുബ്ഹ് വരേക്കും അവിടെ തന്നെ ഉണ്ടാവണം. അതാണ് അതിന്റെ പരിപൂർണ രീതി. അല്ലാത്ത പക്ഷം അർദ്ധരാത്രിക്ക് ശേഷം ചന്ദ്രൻ അസ്തമിക്കുന്നത് വരേക്കും മിനിലുണ്ടാവണം. അന്നത്തെ രാത്രി മുസ്ദലിഫയുടെ രാത്രി എന്നാണ്? പെരുന്നാൾ രാവിലാണല്ലോ, പെരുന്നാൾ രാത്രിയാണ്. പെരുന്നാൾ രാത്രി അന്നത്തെ ചന്ദ്രൻ അസ്തമിക്കൽ 2-3 മണിയാവും. ആ സമയം വരേക്കും മുസ്ദലിഫയിൽ ഉണ്ടാവണം. അതാണ് അസ്മ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിലൂടെ വ്യക്തമാകുന്നത്. ചോദ്യ വക്താവ് ചോദിക്കുന്നത് ആ മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നതായ രാപ്പാർക്കൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ റിപ്പോർട്ട് അനുസരിച്ച് ഹദീസിന്റെ വെളിച്ചത്തിലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അഅ്റാബിയോട് പർവ്വതം കയറി വന്നതായ അഅ്റാബിയോട് നിങ്ങളുടെ ഹജ്ജ് പൂർത്തിയാവണമെങ്കിൽ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നിർത്തം നിൽക്കുകയും എന്നിട്ട് അതിനു മുമ്പ് നിങ്ങൾ അർഫയിൽ നിൽക്കുകയും ചെയ്താൽ എന്നാണ്. അപ്പോൾ മുസ്ദലിഫയിൽ നിൽക്കൽ വാജിബാണ് എന്നതുകൊണ്ട് തന്നെ ആ വാജിബ് ഉപേക്ഷിച്ചതായ വ്യക്തി ഹജ്ജിന്റെ ഏത് വഴി വാജിബാത്ത് ഉപേക്ഷിച്ചാലും കൊടുക്കേണ്ടതുപോലെ ഒരാൾക്ക് ഒരാളർത്ത് കൊടുക്കുക എന്നതാണ്. അത് കുട്ടികളാണെങ്കിൽ, കുട്ടികളും നിയ്യത്ത് ചെയ്തവരാണെങ്കിൽ, അഥവാ കുട്ടികൾക്ക് വേണ്ടി വാപ്പയോ ഉമ്മയോ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അറവ് എല്ലാവർക്കും ബാധകമാണ്. അത് കൊടുക്കേണ്ടത് മക്ക ഹറമിന്റെ അതിർത്തിയിലാണ്, ഫിജാജു മക്ക. അത് മുസ്ദലിഫ അടക്കമുള്ള ഹറമ് ഹറമിന്റെ അതിർത്തിയിലല്ലാതെ ഹറമെന്ന് പുറത്താവാൻ പാടുള്ളതല്ല. ഈ വർഷം ചെയ്യുന്നില്ലെങ്കിൽ, സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ, അത് അടുത്ത വർഷത്തിലേക്ക് ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചാൽ മതി, വേറെ എവിടെയും കൊടുത്താൽ ശരിയാകുന്നതല്ല. അത് മക്ക ഹറമിന്റെ അതിർത്തിയിൽ തന്നെ ആയിരിക്കണം. മിന മുസ്ദലിഫ അടക്കമുള്ളതാണ് മക്ക ഹറം.
ഞങ്ങള് ഇൻഷാല്ലാഹ് ഈ ദുൽഹജ്ജ് 5 ഇവിടുന്ന് ഹജ്ജിന് പുറപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാറുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലുള്ള ഗുഹ്യഭാഗങ്ങളിലുള്ള രോമങ്ങൾ നീക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നഖം വെട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞ് നാളെ ദുൽഹജ്ജ് 1, അപ്പൊ ദുൽഹജ്ജ് 1 മുന്നേ ഇതൊക്കെ ചെയ്ത് ചെയ്യണമെന്നും ദുൽഹജ്ജ് 1 ആയി കഴിഞ്ഞത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അങ്ങനൊരു ചർച്ച ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണ് എനിക്ക് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും.
ദുൽഹജ്ജ് മാസം 10, 11, 12, 13 എന്നീ 4 ദിവസത്തിലൂടെയാണ് ഹാജിമാർ അറക്കേണ്ടതായ അറവുകളും ഹാജിമാരല്ലാത്തവർ അറക്കുന്നതായ ഉദുഹിയ എന്ന അറവും അറവുകളും അറക്കേണ്ടത്. ഈ അറവുകൾ അറക്കുന്നവരിൽ നിന്നിട്ട് ഉംറക്ക് വേണ്ടിയാണ് ഒരാൾ ഇഹ്റാം കെട്ടി പോകുന്നതെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉംറയോട് വിടവാങ്ങിയാൽ മുടിവെട്ടേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുടിവെട്ടൽ അദ്ദേഹത്തിന് അനുവദനീയമാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഹദീസിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ ഒന്നാം തീയതി മുതൽക്ക് തന്നെ എന്ത് ചെയ്യുക, സുന്നത്തായ രൂപത്തിലാണ്, നിർബന്ധമായ രൂപത്തിലല്ല. ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് ചെയ്യുക, മുടിയോ നഖമോ വെട്ടാതിരിക്കുക. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇഫ്രാദായിട്ടോ കാരിനായിട്ടോ എഹ്റാം കെട്ടിയതായ ഹാജിമാരാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും അവരുടെ മുടിയോ നഖമോ ശരീരത്തിലുള്ള തോലോ ഒന്നും തന്നെ കട്ടാവാനോ മുറിയാനോ മുറിക്കാനോ പാടുള്ളതല്ല. ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉദുഹി അർക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് സുന്നത്തായിട്ട് ദുൽഹജ് മാസം ഒന്നാം തീയതി മുതൽ എന്നാണ് അറക്കുന്നത്, ദുൽഹജ് മാസം 10, 11, 12, 13 ആ അറക്കുന്ന ദിവസം വരേക്കും മുടിയെ സൂക്ഷിക്കൽ നല്ലതാണ്, ഉത്തമമാണ്. ചില പണ്ഡിതന്മാർ അത് റസൂലുള്ളാഹിന്റെ കൽപ്പന വാജിബായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞവരും കൂടിയുണ്ട്. അപ്പോൾ സൂക്ഷ്മത പാലിക്കൽ നല്ലതാണ്.
നമ്മുടെ ഹജ്ജ് ചെയ്ത ആളുകൾ ഖുറാഫാത്തിലൊക്കെ ആയിരിക്കെ ശിർക്ക് വിദേഹത്തുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ മുൻകാലങ്ങളിൽ ഹജ്ജ് ചെയ്ത് അത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് അവർക്ക് തൗഹീദ് ബോധ്യപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം പിന്നെ മുമ്പ് ചെയ്തു പോയ ഹജ്ജ് അത് വീണ്ടും മടക്കി വീട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എന്താണ് അതിന് പ്രാമാണികമായിട്ട് നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയുക?
ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഹജ്ജ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ടാണ് അയാൾക്ക് എന്താണ് ശിർക്ക്, എന്താണ് ബിദഅത്ത്, എന്താണ് തൗഹീദ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അതോടുകൂടി ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അയാൾ പശ്ചാത്തപിക്കുകയും തൗബു ചെയ്യുകയും തൗഹീദിലേക്ക് കടന്നു വരികയും ചെയ്ത വ്യക്തിയാണെങ്കിൽ അയാൾ പിന്നെ ചെയ്യുന്ന ഹജ്ജ് തൗഹീദോടുകൂടിയുള്ള ഹജ്ജാണ്, അയാൾക്ക് പിന്നെ മടക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഹജ്ജ് കഴിഞ്ഞ ശേഷമാണ് തൗബ ചെയ്തതും പശ്ചാത്തപിച്ചതും തൗഹീദിലേക്ക് കടന്നു വന്നതും എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാത്ത ആളായിട്ടാണ് ഗണിക്കപ്പെടുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ മക്കയിൽ വെച്ചിട്ട് എത്രയോ പേര് അബൂജഹലു, ഉത്ബത്ത്, ശൈബത്ത്, റബിയ ഒക്കെ ഹജ്ജ് ചെയ്തിരുന്നു, ജാലിയ ഹജ്ജ്. ആ ജാലിയ ഹജ്ജ് ചെയ്ത കൂട്ടത്തിൽ മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇസ്ലാമിക ഹജ്ജ് വന്ന വേളയിൽ അവർ വീണ്ടും എന്തായി ഇസ്ലാമിക ഹജ്ജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇസ്ലാമിക ഹജ്ജ് ചെയ്യാത്ത വ്യക്തിയായിട്ടാണ് നാം ആ നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള വ്യക്തികളെ ഗണിക്കുക. അവർ സത്യത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവരുടെ ഹജ്ജിനെ മടക്കി ചെയ്യേണ്ടതാണ്.
പിന്നെ ഇവിടെ ഒരു വേറൊരു ചർച്ച ആണ്, നമ്മൾ ഹജ്ജിന് പിന്നെ വേണ്ടി പുറപ്പെട്ടു, അപ്പോ പിന്നെ വയൽ വെച്ച് പോകാൻ പറ്റാതെ നിങ്ങൾ തിരിച്ചു വന്നാൽ എന്ത് അറിവ് വേണം. അപ്പൊ വേറൊരുത്തന്നെ വേറൊരാൾ പറഞ്ഞു, ഇവിടുന്ന് നിയ്യത്ത് ചെയ്യുമ്പോ തന്നെ ഞാൻ അവിടെ എത്തിയാൽ ഹജ്ജ് ചെയ്യുമെന്ന് നിയ്യത്ത് ചെയ്താൽ മതി, അപ്പോൾ അറിവ് നിർബന്ധം ഇല്ല എന്ന്. അതൊന്ന് വിശദീകരിച്ചാൽ.
ഈ ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ ഇന്ന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞതായ തസ്രീഹില്ലാതെ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന വിഷയവുമായിട്ട് ബാധിക്കുന്നതല്ല. കാരണം തസ്രീഹുമാ ഇല്ലാത്ത രൂപത്തിൽ ഹജ്ജിന് പോകരുത് എന്ന് മുൻകൂട്ടി ഗവൺമെന്റ് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ അതിന് വിപരീതമായിട്ട് എനിക്ക് അഥവാ പോകാൻ പറ്റിയാൽ പോകും, അല്ലെങ്കിൽ ഞാൻ ക്യാൻസലാക്കി വരുമെന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് ഉത്തമമല്ല, ഉചിതമല്ല. അവർക്ക് ഹജ്ജ് നിർബന്ധമാവലി തന്നെ എനിക്ക് തോന്നുന്നത് ഹജ്ജ് നിർബന്ധമാവേണമെങ്കിൽ തസ്രീഹ് കിട്ടിയിട്ട് വേണം എന്നതാണ്. ഗവൺമെന്റ് അങ്ങനെ നിബന്ധന വെച്ചതുകൊണ്ട് അതല്ലാത്ത വല്ല തടസ്സങ്ങൾ ഇസ്ലാം വെച്ച രൂപത്തിൽ അഥവാ ഒരാൾ അല്ലാഹു ആർക്കും സംഭവിപ്പിക്കാതിരിക്കട്ടെ, ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ മറ്റല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചു, അത് കാരണത്താൽ അയാളുടെ ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഉംറ പൂർത്തിയാക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അയാൾ നെയ്യത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻ ഹബസനി ഹാബിസുൻ ഫമഹില്ലി ഹൈസു ഹുബിസ്തു, എനിക്ക് വല്ല തടസ്സമുണ്ടായാൽ അവിടെ മുതൽ ഞാൻ എന്റെ എഹ്റാം ക്യാൻസൽ ചെയ്യും എന്ന ശൈലിയിൽ അയാൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപകരിക്കും. അത് അയാള് നഷ്ടപരിഹാരമായിട്ട് ആട് അറുത്തു കൊടുക്കാതെ തന്നെ ഒഴിവാവുകയും ചെയ്യാം എഹ്റാമിൽ നിന്നിട്ട്. നാം ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ അയാൾ മരിച്ചാളാണെങ്കിലുള്ള നിബന്ധന ഈ ചെയ്യുന്ന വ്യക്തി ഹജ്ജ് ചെയ്ത ആളായിരിക്കണം എന്നത് മാത്രമാണ്. ചെയ്യുന്ന വ്യക്തി മുമ്പ് ഹജ്ജ് ചെയ്ത ആളായിരിക്കണം അല്ലെങ്കിൽ ഉംറ ചെയ്ത ആളായിരിക്കണം എന്നത് മാത്രമാണ്. അയാൾ കഴിവുള്ള ആളായിരുന്നോ ഇല്ലേ, അയാൾ മുമ്പ് ഹജ്ജ് ചെയ്തോ ഇല്ലേ, അയാൾ കഴിവുള്ളതോടുകൂടി ഹജ്ജ് ചെയ്യാത്ത ആളാണ്, ഇതൊന്നും അതിൽ ബാധകമല്ല. അത് അയാളും അള്ളാഹുവുമായുള്ള പ്രശ്നമാണ്. അത് അള്ളാഹു അതിന്റെ തോതനുസരിച്ചിട്ട് അയാൾ അള്ളാഹ് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി, അയാൾ തൗഹീദോടുകൂടി മരിച്ച ഒരു വ്യക്തിയാണ്, അയാൾ ഒന്നിരിക്കലോ ഉമ്മയാണ് അല്ലെങ്കിൽ വാപ്പയാണ്. അപ്പോൾ അവർക്ക് മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്യുന്ന നന്മയിൽപ്പെട്ടതാണ് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അപ്പോൾ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടിയാണ് പകരം ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ ജീവിച്ചിട്ടുള്ള ആ ഹജ്ജ് ചെയ്യുന്ന വ്യക്തി മുമ്പ് ഹജ്ജ് ചെയ്ത ആളായിരിക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. രണ്ടാമതായി, ഒരാള് മരിച്ച വ്യക്തിയല്ല ജീവിച്ചിട്ടുള്ള ആളാണ് എങ്കിൽ ആ ജീവിച്ചിട്ടുള്ള വ്യക്തി ഇനിമേലിൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മാരകമായ രോഗമോ വാർദ്ധക്യ രോഗമോ പിടിപെട്ട ആളായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന, അയാള് ഈ വ്യക്തിയോട് ഏൽപ്പിക്കണം, ഒക്കാലത്താക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് പറയണം. മൂന്നാമതായിട്ട്, നേരത്തെ പറഞ്ഞ നിബന്ധനയാകുന്ന അയാൾ സ്വന്തം ഹജ്ജ് ചെയ്തിരിക്കുകയും വേണം. സുന്നത്ത് നിസ്കാരമാകുമ്പോൾ ഒരാൾ തുടർന്നാൽ ആ ഇമാമിന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ആ മഅ്മൂമിനെ പിന്തിരിപ്പിക്കാമോ? സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഒരാൾ തുടർന്നാൽ അതിന്റെ ആവശ്യമില്ല. അതായത് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അപ്പോൾ മറ്റൊരാൾ അയാളെ ബാക്കിലേക്ക് പിന്തുടരാൻ വേണ്ടി വരികയാണ്, അതായിരിക്കും ചോദ്യ വക്താവ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാള് ഒന്നും ചെയ്യേണ്ടതില്ല, അയാള് തുടരാ. ഇയാൾക്ക് സുന്നത്ത് നമസ്കരിക്കുന്നവരുടെ ബാക്കിൽ ഫർള് നമസ്കരിക്കുന്നവർക്ക് പിന്തുടരാമെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല? ഈ സുന്നത്ത് നിസ്കരിക്കുന്ന വ്യക്തി ഞാൻ സുന്നത്താണ് നിസ്കരിക്കുന്നത് എന്ന് എന്ത് ചെയ്യേണ്ടതില്ല? വിവരം കൊടുക്കേണ്ടതില്ല, സീന നൽകേണ്ടതില്ല. അയാൾ തുടരട്ടെ, അയാളാണെങ്കിൽ നിസ്കരിക്കട്ടെ, അയാൾ എത്ര റക്അത്ത് നിങ്ങളുടെ കൂടെ ലഭിച്ചു അതിനുശേഷം ബാക്കിയുള്ളത് അയാളെ ഫർളിൽ നിന്നിട്ട് പൂർത്തിയാക്കട്ടെ. അതാണ് ആ എഴുതി ചോദിച്ച ചോദ്യ വക്താവിനുള്ള മറുപടി.
നേരത്തെ ചോദിച്ചതിന് എനിക്കൊരു ക്ലിയർ കിട്ടിയിട്ടില്ല. ഞാൻ ഹജ്ജിന് പോകുന്നവര് ദുൽഹജ്ജ് ഒന്നിന് ശേഷം ശരീരത്തിലെ നഖവും അതുപോലെ തന്നെ മുടിയും മാറ്റാൻ കഴിയുമോ?
ഹജ്ജിന് പോകാൻ തീരുമാനിച്ച വ്യക്തി അയാളുടെ ഇഹ്റാമിലേക്ക് ഉംറക്ക് അല്ലെങ്കിൽ ഹജ്ജിന് പ്രവേശിക്കുന്നത് ദുൽഹജ്ജ് മാസം ആരംഭിച്ച ശേഷമാണ് എങ്കിലും അയാള് ഹജ്ജിന് വേണ്ടിയുള്ളതായ ഒരുക്കം ഒരുങ്ങുന്ന കൂട്ടത്തിൽ കുളിക്കേണ്ടതുണ്ട്, അതുപോലെ അഴുക്കായ മുടികൾ ദൂരപ്പെടുത്തേണ്ടതുണ്ട് എന്ന ആ നിബന്ധന പാലിക്കേണ്ട ആളായതുകൊണ്ടും അയാള് അറക്കുന്ന രൂപത്തിലുള്ള ഹജ്ജാണ് ചെയ്യുന്നതെങ്കിൽ പോലും അയാൾക്ക് അത് ദൂരപ്പെടുത്തുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം അത് അഴുക്കായ മുടികളാണ്, അത് ദൂരപ്പെടുത്തുന്നതുകൊണ്ട് തെറ്റില്ല, വിരോധമില്ല, തെറ്റായ കാര്യമല്ല. ഉംറക്ക് വേണ്ടിയാവട്ടെ ഹജ്ജിന് വേണ്ടിയാവട്ടെ.
ഞാന് ഉംറക്ക് വേണ്ടി പോകുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റാതെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇനി എന്താ ചെയ്യണം? ഞാൻ നേരത്തെ ഉംറയും ഹജ്ജും ചെയ്തിട്ടുണ്ട്.
അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിബന്ധന വെച്ചിട്ടാണ് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചതെങ്കിൽ വല്ല അപകടമുണ്ടായാൽ ഞാൻ അവിടം മുതൽ ക്യാൻസൽ ചെയ്യും, അവിടം വെച്ച് ഞാൻ ക്യാൻസൽ ചെയ്യും എന്ന നിബന്ധന വെച്ചിട്ടാണ് നിങ്ങൾ ഹജ്ജിൽ അല്ലെങ്കിൽ ഉംറയിൽ പ്രവേശിച്ചതെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല. അതേസമയത്ത് നിർബന്ധമായ ഹജ്ജാണ് അത് എങ്കിൽ ഹജ്ജിനെ മടക്കി ചെയ്യേണ്ടതാണ്, കാരണം നിർബന്ധമായ ഹജ്ജ് ആയിട്ടില്ലല്ലോ എന്നതുകൊണ്ട്. അഥവാ അങ്ങനെ നിബന്ധനയൊന്നും വെക്കാതെയാണ് പോയത്, അങ്ങനെ അപകടത്തിൽപ്പെട്ടു, അങ്ങനെ മടങ്ങി വരേണ്ടി വന്നു എങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ ഒരാടർത്ത് കൊടുത്താൽ മതിയാകുന്നതാണ്. സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ ഒരാടർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. എവിടം വെച്ചിട്ട് ആക്സിഡന്റ് ആയി, അവിടം വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട്.
എനിക്ക് ഒരു സംശയം കൂടി ഉണ്ട്. ഈ ഉംറ വേളയിലും അതുപോലെ ഹജ്ജിന്റെ സമയങ്ങളിലുമൊക്കെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഹജ്ജറുൽ അസ്വദിനെ മുത്തുന്നത് നമുക്ക് കാണാം. അത് റസൂലുള്ളാഹി അപ്രകാരം ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് അറിയാം. എന്നാൽ അതിന് പുറമെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലലുകളുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു പുണ്യം ലഭിക്കുവാനുണ്ടോ എന്നുള്ളത് ഒന്ന് അറിയാം.
ഹജ്ജ് ചെയ്യുമ്പോഴോ ഉംറ ചെയ്യുമ്പോഴോ അത് രണ്ടുമില്ലാത്ത രൂപത്തിൽ തവാഫ് ചെയ്യുമ്പോഴോ ആരെയും ദ്രോഹിക്കാതെ സ്വന്തം ശരീരത്തിന് വരെ ദ്രോഹമില്ലാതെ എളുപ്പത്തിൽ ഹജ്ജുൽ അസ്വദ് ചുംബിക്കുവാനോ അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് കൈയിനെ ചുംബിക്കുവാനോ സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടതാണ്, സുന്നത്താണ്, അത് പ്രതിഫലം ലഭിക്കുന്ന ഭാഗമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചുറ്റുപാട് അന്തരീക്ഷം ലഭിക്കൽ കുറവാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൈകൊണ്ട് ആംഗ്യം കാട്ടിയാൽ മാത്രം മതി. ഇപ്പൊ സാധാരണ തവാഫിൽ തന്നെ, നാം സാധാരണ തവാഫിൽ തന്നെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറയല്ലെങ്കിൽ ഹജർ ലസ്വറിന് മുമ്പിലേക്ക് എത്തുമ്പോൾ നാം കൈകൊണ്ട് ആംഗ്യം കാട്ടാറുണ്ടല്ലോ ഓരോ കറക്കത്തിലും, എന്നതുപോലെ തന്നെയാണ്. അത് മറ്റതിന് പകരമാണ്, ഏതിന് നേരിട്ട് ചുംബിക്കുന്നതിന് പകരമാണ് കൈകൊണ്ട് ആംഗ്യം കാട്ടുന്നത്. അപ്പോൾ നേരിട്ട് ചുംബിക്കലാണ് യഥാർത്ഥത്തിൽ സാധിക്കുമെങ്കിൽ സുന്നത്ത് ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ വേണ്ടത്. അതിന് പകരമാണ് ഈ കൈകൊണ്ട് ആംഗ്യം കാട്ടുന്നത്. എഹ്റാമിന് മുമ്പായി, പ്രവേശിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടതായ സുന്നത്തായ ഭാഗങ്ങൾ: കുളിക്കുക. അപ്രകാരം തന്നെ കുളിക്കും മുമ്പായി അഴുക്കായി വരുന്ന തൊക്കിന്റെ താഴെയുള്ളതായ മുടി പോലോത്ത, ഗുഹ്യസ്ഥാനത്തുള്ള മുടി പോലോത്ത മുടികളെ ദൂരം ചെയ്യുക. എന്നിട്ട് കുളിച്ച് ശുദ്ധീകരിക്കുക. എന്നിട്ട് എഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പായിട്ട് ശരീരത്തിലേക്ക് വാസന ദ്രവ്യം പൂശുക. അപ്രകാരം കുറെ കൂടുതൽ മുടിയുള്ള ആളാണെങ്കിൽ അതിനെ ചീർന്ന് ഒന്ന് ഒതുക്കി നിർത്തുക. കാരണം എഹ്റാമിൽ അല്പസമയം നിൽക്കേണ്ടി വരും, ആ സമയത്ത് പിന്നെ അത് മുടി ഇറങ്ങി വരാനൊക്കെ സാധ്യതയുണ്ട് നമ്മുടെ പ്രവർത്തനത്തിലൂടെ എന്നതുകൊണ്ട്. ഇതൊക്കെയാണ് എഹ്റാമിന് മുമ്പായി ചെയ്യേണ്ടത്. പിന്നെ എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഒരു നമസ്കാരത്തോടുകൂടിയാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫർള് നമസ്കാര ശേഷമാണ് ജിബ്രീൽ വന്നിട്ട് നിങ്ങൾ ഈ വാദിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമസ്കരിച്ച ശേഷം തൽബീത്ത് ചൊല്ലുക എന്ന ശൈലി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു നമസ്കാരമുണ്ടാവൽ ഉത്തമമാണ്. ഒന്നിരിക്കലോ മീഖാത്തിലുള്ള പള്ളിയിൽ പ്രവേശിച്ച് രണ്ടരക്കാത്ത് തഹയ്യത്ത് നമസ്കരിക്കുക, എന്നിട്ട് എഹ്റാമിൽ പ്രവേശിക്കുക. അല്ലെങ്കിൽ എഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒതു പിടിക്കുക, അപ്പോൾ ഒതുവിനുള്ളതായ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുക, എന്നിട്ട് എഹ്റാമിലൊക്കെ പ്രവേശിക്കുക. അങ്ങനെയൊക്കെയാകുമ്പോൾ ആ ഹദീസിൽ നിന്നിട്ട് തോന്നുന്ന തോന്നലുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തലായി മാറുന്നു. സ്ത്രീകൾ തവാഫ് ചെയ്യുമ്പോൾ മുഖം മറക്കുന്നതിന്റെ വിധിയെന്ത്? തവാഫ് എന്ന് മാത്രമല്ല, സ്ത്രീകൾ എഹ്റാം കിട്ടുന്ന വേളയിൽ അന്യപുരുഷന്മാർ മുമ്പിൽ കൂടി വിട്ടുകടക്കുകയും അന്യപുരുഷന്മാര് ഭക്തി നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വടക്ക് നോട്ടം നോക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മുഖത്തിലേക്ക് അവരുടെ തലയുടെ മീതെയുള്ളതായ തലപ്പാവിനെ താഴ്ത്തുന്നത് കൊണ്ട് വിരോധമില്ല. എന്നിട്ട് ആ രൂപത്തിലുള്ളതായ നോട്ടങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടാൽ അതിനെ അവർക്ക് പൊക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് യുവതികളും ഭംഗിയുള്ളവരും ആണ് സ്ത്രീകളെങ്കിൽ, അല്ലാതെയാണെങ്കിൽ അവർക്ക് ഈ രണ്ട് നിബന്ധനകളില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് പൊതുവേ ഇസ്ലാമിൽ പർദ ഇത് കർശനമായിട്ട് ധരിക്കേണ്ട ശൈലി ഉപയോഗിക്കുന്നില്ല, കൽപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഒഴിവാക്കാം. അവസാനമായി ഉണർത്താനുള്ളത്, ഇപ്പോൾ ദുൽഹജ്ജ് മാസം അതിന്റെ പ്രാരംഭത്തിലാണ് നാം. അപ്പോൾ നാം ഓരോരുത്തരും ഹജ്ജ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഈ പവിത്രതയുള്ള പുണ്യമുള്ള വളരെ പുണ്യമുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമാണെന്ന് റസൂൽ സൂചിപ്പിച്ച ഈ ദിവസങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അത് ഹജ്ജ് ചെയ്യുന്ന വേളയിലും, ഹജ്ജ് ഹാജിമാരാണെങ്കിൽ, അല്ലാത്തവർക്കും അവരവരുടെ നാടുകളിലും വീടുകളിലുമെല്ലാം ആ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും. പ്രധാനമായിട്ട് തെറ്റുകൾ നിട്ട് കഴിവിന്റെ പരമാവധി രക്ഷപ്പെടുവാനും ഒഴിവായി നിൽക്കുവാനും പരിശ്രമിക്കുക. ചെറുതായിരുന്നാലും വലുതായിരുന്നാലും പശ്ചാത്താപങ്ങളും തോപകളും ചെയ്തിട്ട് അള്ളാഹിലേക്ക് എടുക്കാൻ പരിശ്രമിക്കുക. സൽക്കർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അക്കൂട്ടത്തിൽ ആരെങ്കിലും ഉദഹയാർക്കാൻ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ ആ ഉദഹയാർക്കാൻ തീരുമാനിച്ച വ്യക്തി അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവന്റെ ശരീരത്തിൽ നിട്ട് മുടികളെ തൊടാതിരിക്കുക. അത് ഹാജിമാരോട് നമുക്കുണ്ടാകുന്നതായ, ഹാജിമാർ ചെയ്യുന്ന പ്രവർത്തനത്തോട് നാം കാട്ടുന്ന ഒരു കൂറുകൂടിയാണ്. ഒരു ചോദ്യം കൂടി സഹോദരന് ചോദിക്കാനുണ്ട്, സുഹൃത്തുക്കളിൽ നിന്ന് ചിലർക്ക് ചോദിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ചോദ്യത്തിന് മറുപടി നൽകിയ ശേഷം ഞാൻ എന്റെ സംസാരത്തിന് വിരാമമിടുന്നതായിരിക്കും.
ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിലാണ്. അപ്പോ ഇവിടെ നിന്ന് ഹജ്ജിന്റെ നിയത്തോട്ട് കൂടി പോയാൽ അത് ഹജ്ജാവോ അതേ അതെ ഉംറന്റെ ആ ഗണത്തിലാണോ പേടിയ എന്താണ് ഇതിന്റെ രീതി എന്ന് അറിയാൻ വേണ്ടി നമ്മളീ പോയത്.
യഥാർത്ഥത്തിൽ സഹോദരന് ഹജ്ജ് ചെയ്യേണ്ട രൂപം അല്ല വേണ്ടത്, ഇവിടുന്ന് പോകുമ്പോൾ ഏത് രൂപത്തിലാണ് നിയത്തി ചെയ്യേണ്ടത് എന്നറിയണമെന്നാണ് എനിക്ക് തോന്നിയത്. സൗദി അറേബ്യയിലകത്തുനിന്ന് ഹജ്ജിന് പോകുന്ന വേളയിൽ മൂന്ന് രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിയത്തി ചെയ്യാവുന്നതാണ്. അതിൽ അറവ് ചെയ്തുകൊണ്ടുള്ള ഹജ്ജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാൻ കെട്ടുക അയാൾ ഉള്ളതായ അയാൾ പോകുന്നതായ സ്ഥലത്തുള്ള മീഖാത്തിൽ നിന്നിട്ട്, അയാൾ റിയാദിലാണെങ്കിൽ തായിഫിൽ നിന്നിട്ടാണ് ഇഹ്റാൻ കെട്ടേണ്ടത്, മദീന റിയാദിൽ നിന്നിട്ട് മദീന വഴി വരികയാണെങ്കിൽ മദീനയിൽ നിന്നിട്ടാണ് ഇഹ്റാൻ കെട്ടേണ്ടത്. ഉദാഹരണത്തിന് അപ്പോൾ റസൂൽ നിർണയിച്ച മീഖാത്തിൽ വെച്ചിട്ട് ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാൻ കെട്ടി മക്കയിൽ പോയിട്ട് തവാഫും സഹയും ചെയ്ത് മുടി വെട്ടിയ ശേഷം വീണ്ടും ഹജ്ജ് ദിവസങ്ങളായി കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസം 8-ാം തീയതി ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാൻ കെട്ടുക. ഈ രൂപത്തിലാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അറവ് അർത്ഥ കൊടുക്കേണ്ടി വരും. അഥവാ അറവില്ലാത്ത രൂപത്തിലാണ് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ മീഖാത്തിൽ വെച്ച് ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാൻ കെട്ടുക. അങ്ങനെ ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാൻ കെട്ടിയാൽ മക്കയിലെത്തിക്കഴിഞ്ഞാൽ തവാഫുൽ ഖുദൂമി എന്ന തവാഫ് ചെയ്ത ശേഷം ഒരു സഹി ചെയ്യുക. ആ സഹി ഹജ്ജിന്റെ സഹിയാണ്. സഹി ചെയ്തു കഴിഞ്ഞാൽ മുടി തുടരരുത്, മുടി വെട്ടരുത്, എഹ്റാമിൽ നിന്നിട്ട് ഒഴിവാവരുത്, ഒന്നും തന്നെ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് മനസ്സിലാവരുത്, അഥവാ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കരുത്, എല്ലാം സൂക്ഷിച്ചുകൊണ്ട് മക്കയിൽ തന്നെ കൂടുക. എന്നിട്ട് 8-ാം ദിവസം മിനയിൽ പോയി ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കി വന്ന ശേഷം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു സഹി ഒരു തവാഫാണുള്ളത്. കാരണം മുമ്പ് നിങ്ങൾ നിർബന്ധമായ സഹി ഖുദൂമിന്റെ തവാഫോടുകൂടി ചെയ്തു കഴിഞ്ഞതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തില്ല, ഉംറ കിട്ടിയിട്ടില്ല, അതോടൊപ്പം ഹജ്ജ് മാത്രം നിങ്ങൾക്ക് ലഭിച്ചു, അതോടൊപ്പം നിങ്ങൾക്ക് അറവ് നിർബന്ധവുമില്ല, അതാണ് മുഫ്രിദായിട്ട് ഇഹ്റാൻ കെട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ രൂപത്തിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം.
എനിക്കൊരു ചോദ്യമുണ്ട്, ഈ കല്ല് മുസ്തരിഫയിൽ നിന്നും പിന്നെ മറ്റുള്ള ഭാഗത്തുനിന്നൊക്കെ പെറുക്കാൻ പറ്റുമോ? മുസ്തരിഫയിൽ നിന്ന് അല്ലാത്ത സ്ഥലത്ത് കല്ല് എറിയാനുള്ള കല്ല് മുസ്തലിഫയിൽ നിന്നല്ലാത്ത സ്ഥലത്ത് നിന്ന് പെറുക്കാൻ പറ്റുമോ? ഇത് ഈ എറിയുന്ന അവിടുന്ന് അല്ലാത്ത ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ പെറുക്കൂടെ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, സംശയം വരുത്താൻ.
സുഹൃത്തിന്റെ ചോദ്യം കല്ല് പെറുക്കേണ്ടത് എവിടുന്നാണെന്നുള്ളതാണ്. അത് പെരുന്നാൾ രാവിലെ കല്ലെറിയാൻ വേണ്ടി അറഫയിൽ നിന്നിട്ട് മുസ്ദലിഫ വഴി മുസ്ദലിഫ താരാപ്പാർത്ത ശേഷം വരലാണല്ലോ, ആ വരുന്ന വേളയിൽ സുന്നത്ത് മുസ്ദലിഫയിൽ നിന്നിട്ട് സുബ്ഹ് നമസ്കാര ശേഷം അവിടെ നിന്ന് സൂര്യ ഉദയത്തിന് മുമ്പ് മിനയിലേക്ക് പുറപ്പെടുമ്പോൾ മുസ്ദലിഫയിൽ നിന്ന് വരുന്ന വഴി മധ്യയാണ് 7 എണ്ണം പറക്കേണ്ടത്. ആ 7 എണ്ണം അവിടുന്ന് പറക്കാൻ മറന്നുപോയാൽ മിനയിൽ എവിടെയാണ് നിങ്ങൾക്ക് എറിയുന്ന സ്ഥലമല്ലാത്ത സ്ഥലത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കല്ല് പറക്കാവുന്നതാണ്. ആ കല്ല് അവിടുന്ന് എറിയാവുന്നതാണ്. മക്ക ഹറമിന്റെ അതിർത്തിയിൽ നിന്നിട്ടാണ് കല്ല് പറക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്ല് പറക്കാൻ വേണ്ടി പിറ്റേ ദിവസം വരുമ്പോൾ, ഉദാഹരണത്തിന് മക്കയിൽ നിന്ന് വരുമ്പോൾ, വഴി മധ്യ വെച്ചിട്ട് നിങ്ങൾക്ക് പറക്കാവുന്നതാണ്. ഒരു പ്രത്യേക സ്ഥലമില്ല, ഹറമായിരിക്കണം എന്നതല്ലാത്ത പ്രത്യേക സ്ഥലമില്ല കല്ല് പറക്കാൻ.
ഞാൻ നാളെ നാട്ടിലേക്ക് പോകണം ഇൻഷാല്ലാഹ്. അപ്പോ ഞാൻ എയർപോർട്ടിൽ എനിക്ക് ഈ ജമ്മു കസർ എന്ന് വിശദീകരിച്ചു തന്നായിരുന്നു അസർ മാർദിനോട് ചേർക്കുന്നതും, അല്ല സുഹർ അസറിനോട് ചേർക്കുന്നതും മഹറിബ് ഇഷാനോട് ചേർക്കുന്നതും വിശദീകരിച്ചു തന്നായിരുന്നു. അറിയായിരുന്നു, മറന്നു എപ്പോഴും ചെയ്യാത്തതുകൊണ്ട് ഒരു ഇതുമാണ്. മഹറിബ് ഞാൻ അസർ ജിദ്ദയിൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? അതുപോലെ ഇഷാ മഹറിബ്
ജിദ്ദ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ റിയാദ് എയർപോർട്ടിലേക്ക്, എയർപോർട്ടുകളിലേക്ക് സാധാരണ എത്തുമ്പോൾ ആ നമ്മൾ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്ന നാട്ടിന്റെ കെട്ടിടങ്ങളൊക്കെ അവസാനിച്ച് മരുഭൂമിയിലേക്ക് എത്തലാണ് പതിവ്. അതുകൊണ്ട് തന്നെ ജിദ്ദ എയർപോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾ യാത്രക്കാരനായിട്ട് യാത്ര പോകാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങൾ യാത്രക്കാരനായി ഗണിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങൾ പ്ലെയിനിൽ കയറാൻ പോകുന്നത് ലോറ് സമയത്താണ് എങ്കിൽ അസറിനെ നിങ്ങൾക്ക് മുന്തിച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് കസറാക്കി ജമ്മാക്കി നമസ്കരിക്കാം, അഥവാ ഈ രണ്ടരക്കായത്തായിട്ട് നിങ്ങൾക്ക് നമസ്കരിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലോഹറ് ബാങ്ക് കൊടുത്തത് നിങ്ങൾ ജിദ്ദ പട്ടണത്തിലുള്ള സമയത്താവരുത്. ലോഹറ് ബാങ്ക് വിളിച്ചത് നിങ്ങൾ ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തിയ ശേഷമാണ് എങ്കിലാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ലോഹറിനെ ലോഹറിന്റെ സമയത്ത് തന്നെ നമസ്കരിക്കുക, അസറിനെ നിങ്ങൾ ലോഹറോട് നിങ്ങൾ ജമ്മാക്കുകയാണെങ്കിൽ രണ്ടരക്കായത്ത് അസറിനെ ജമ്മാക്കി നിസ്കരിക്കുക, ലോഹറിനെ പരിപൂർണമാക്കി നിസ്കരിക്കുക, അസറിനെ രണ്ടരക്കായത്തായിട്ട് മുന്തിപ്പിച്ചിട്ട് രണ്ടരക്കായത്തായിട്ട് നിസ്കരിക്കുക. ലോഹറിനെ എന്ത് ചെയ്യരുത്, കസറാക്കരുത്. കാരണം നിങ്ങൾ ലോഹറിന്റെ ടൈം ആരംഭിച്ചത് ജിദ്ദ പട്ടണത്തിൽ ആയതുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം വരുന്ന നമസ്കാരങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാട്ടിലേക്ക് എത്തുന്നവരേക്കും പ്ലെയിനിൽ വെച്ചിട്ടോ അല്ലാതെയോ കസറും ജമ്മുമാക്കി നിസ്കരിക്കാം. സുബഹ് നമസ്കാരമല്ലാത്ത എല്ലാ നമസ്കാരവും ബിന്ദിച്ചും നമസ്കരിക്കാൻ പറ്റുന്നതായ നമസ്കാരങ്ങളാണ്. ഇതോടുകൂടി നമുക്ക് നിർത്താം. ഞാൻ നേരത്തെ നിർത്താൻ വേണ്ടി ഇത് സംസാരിക്കുന്ന സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഹൃത്തുക്കൾ വീണ്ടും ചോദ്യം ചോദിച്ചത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി വന്നതായ ഹാജിമാരിൽ നിന്നിട്ട് പലരും അറിവില്ലാത്തതുകൊണ്ട് മക്കയിൽ കാലേക്കുട്ടി അറക്കുന്നവരും അറക്കുന്നവരുണ്ട്. ആ അറവ് ശരിയല്ല. ആ അറവിനെ നിങ്ങൾ ദുൽഹജ്ജ് 10, 11, 12, 13 എന്നീ ദിവസത്തിലേക്ക് നീട്ടിവെക്കേണ്ടതാണ് അല്ലെങ്കിൽ കൂപ്പൺ വാങ്ങേണ്ടതാണ് എന്ന് പഠിപ്പിക്കേണ്ടതും. രണ്ടാമത്തെ തെറ്റുകൾ വ്യാപകമായി കിടക്കുന്ന തെറ്റുകളാണ്. അതെന്താണ്, ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി മാത്രം ഏറാൻ കെട്ടി വന്നതായ ആ ഹാജിക്ക് നിർബന്ധമായ അറവെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉരുട്ട് വഴി കാണുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഒരാൾക്ക് ഹജ്ജിന് വേണ്ടി ഹറാം കെട്ടി ഉംറയ്ക്ക് വേണ്ടി ഹറാം കെട്ടി വന്ന ശേഷം അയാൾക്ക് നിർബന്ധമായ അറവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുന്ന് ജുഹയിലേക്ക് പോകണമെന്നല്ല, അവിടുന്ന് അതിർത്തിയിലേക്ക് മടങ്ങി പോകണമെന്നല്ല, അവിടുന്ന് ഹജ്ജിന് വേണ്ടി മാത്രം ഹറാൻ കെട്ടി പോകണമെന്നല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ 3 നോമ്പ് മക്കയിൽ നോക്കട്ടെ, 7 നോമ്പ് നാട്ടിൽ നോക്കട്ടെ, എന്നിട്ട് അയാൾ നഷ്ടപരിഹാരം നൽകട്ടെ എന്ന് പറഞ്ഞതല്ലാതെ അഥവാ അറവിന് പകരം എന്നല്ലാതെ അറവ് ക്യാൻസലാക്കാൻ വേണ്ടിയുള്ളതായ ഉരുട്ട് വഴി കാണണമെന്നല്ല. അങ്ങനെ കാണുന്ന രൂപങ്ങൾ കൈക്കൊള്ളുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർഷത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ പോയാൽ മടങ്ങി വരാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒന്നാമത് അപകടമാണ്, രണ്ടാമത് പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഒന്നാമത് പാടില്ലാത്തതാണ്, രണ്ടാമത് അപകടമാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ ആജിമാരെങ്കിലും ചുരുങ്ങിയാല് മക്കയിൽ വന്ന മദീനയിൽ കാണുന്നവരോടൊക്കെ ഉണർത്താൻ വേണ്ടി ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങളിൽ നിന്നിട്ട് അമൽ ചെയ്യേണ്ട ഭാഗങ്ങൾ അമൽ ചെയ്യുവാനും ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹിന്റെ സാമീപ്യം നേടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, പ്രയാസങ്ങൾ നീക്കട്ടെ, രോഗങ്ങൾ മാറ്റട്ടെ, അതുപോലെ തന്നെ യാത്രക്കാർക്ക് അള്ളാഹു കൂട്ടുകാരനായി മാറട്ടെ. അപ്രകാരം സ്വീകാര്യ ആജിമാർക്ക് ഹജ്ജിന് വേണ്ടി വന്ന സഹോദര സഹോദരിമാർക്ക് പരിപൂർണമായ സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. പലരും മക്കയിൽ മരണപ്പെട്ടു പോയി എന്ന് വിവരം നൽകിയിട്ടുണ്ട് ആജിമാരുടെ കൂട്ടത്തിൽ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ, ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.